ആറാമധ്യായം. ബാറക്കിമോ സമയോചിതമല്ലാത്ത ശാസനയുണ്ട്, മൗനം അവലംബിക്കുന്ന ബുദ്ധിമാനുമുണ്ട്. കോപം ഉള്ളിൽ വെച്ചതിനേക്കാൾ ഭേദമാണ് ശാസിക്കുന്നത്. കുറ്റമേറ്റ് പറയുന്നവന് ശിക്ഷ ഒഴിഞ്ഞു കിട്ടും. അക്രമം കൊണ്ടാലി നടത്തുന്നവൻ കന്യകയുടെ ബുദ്ധി അപകരിക്കാൻ ആഗ്രഹിക്കുന്ന ഷണനെ പോലെയാണ്. മൗനം കൊണ്ട് ബുദ്ധിമാനായി കരുതപ്പെടുന്നവനുണ്ട്, അതിഭാഷണം കൊണ്ട് വെറുക്കപ്പെടുന്നവനുമുണ്ട്. മറുപടി പറയാൻ കഴിവില്ലാത്തതുകൊണ്ട് മൗനം ദേശിക്കുന്നവരുമുണ്ട്. സംസാരിക്കേണ്ടത് എപ്പോഴും അറിയാവുന്നതുകൊണ്ട് മൗനം പാലിക്കുന്നവരുമുണ്ട്. ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും. പൊങ്ങച്ചക്കാരനും പോഷകം സമയനോട്ടമില്ല. അമിതഭാഷയിൽ നിന്നിലാണ് തള്ളിക്കയറി സംസാരിക്കുന്നവന് വെറുക്കപ്പെടും. ദൗർഭാഗ്യം ഭാഗ്യമായി തീരാം, ഭാഗ്യം ദൗർഭാഗ്യമായും. നിഷ്പ്രയോജനമായ ദാനമുണ്ട്, ഇരട്ടി മടക്കി കിട്ടുന്ന ദാനവുമുണ്ട്. അവമതിയിലേക്ക് നയിക്കുന്ന ബഹുമതിയുണ്ട്. ധാർമ്മയിൽ നിന്ന് മോദത്തിലേക്ക് വരുന്നവരുമുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് ഏറെ വാങ്ങുന്നവരുണ്ട്, ഏഴരട്ടി കൊടുക്കുന്നവരുമുണ്ട്. ബുദ്ധിമാൻ സംസാരത്തിലൂടെ പ്രീതി നേടുന്നു. ഘോഷന്റെ ഉപകാരം പ്രസമാണ്. ഘോഷന്റെ ദാനം നിനക്ക് ഉതകുകയില്ല. അവന്റെ പ്രതീക്ഷ ഏഴരട്ടിയാണ്. അവൻ അല്പം നൽകുകയും അധികം വീമ്പടിക്കുകയും ചെയ്യുന്നു. അവർ തന്നെ തന്നെ കൊട്ടി ഘോഷിക്കുന്നു. ഇന്ന് കടം കൊടുത്ത് നാളെ തിരികെ ചോദിക്കുന്നവൻ നിന്നനാണ്. ഘോഷൻ പറയും, എനിക്ക് സ്നേഹിതന്മാരാരുമില്ല. എന്റെ സൽപ്രവർത്തികൾക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല. എന്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നെ നിന്ദിക്കുന്നു. എത്രയോ പേർ അവനെ പരിഹസിക്കും, അതും എത്ര പ്രാവശ്യം. വാക്കിൽ പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് കാലിലെത്തി വീഴുന്നത്. ദുഷ്ടനടി വേഗം നിലം പതിക്കുന്നു. അജ്ഞരുടെ അതിരങ്ങൾ ആവർത്തിക്കുന്ന അവസരോചനമില്ലാത്ത കഥ പോലെയാണ് സംസാര ശൂന്യൻ. പോഷന്റെ നാവിൽ നിന്ന് വരുന്ന സൂക്ഷ്മങ്ങൾ തിരസിക്കപ്പെടുന്നു. അവസരോചിതമല്ല അവന്റെ വാക്ക്. ദാരിദ്ര്യം പാപത്തിൽ നിന്ന് ഒരുവനെ അകറ്റി നിർത്താം. വിശ്രമവേളയിൽ മനസ്സാക്ഷി അവനെ അലട്ടുന്നില്ല. അപമാന രീതിയാൽ ശ്രമിച്ച് നശിക്കുന്നവരുണ്ട്. പോഷന്റെ വാക്ക് പറയുന്ന ജീവൻ കൊടുക്കുന്നവരുമുണ്ട്. വിദ്യാഭിമാന നിമിത്തം സ്നേഹിതനെ വാഗ്ദാനം നൽകുന്നവൻ അനാവശ്യമായി അവന്റെ ശത്രുത നേടുന്നു. നുണഭകൃതമായ കറയാണ്. അജ്ഞന്റെ തരത്തിൽ അതെപ്പോഴും കാണും. കള്ളൻ നുണയനേക്കാൾ ഭേദമാണ് രണ്ടുപേരുടെയും വിധി നാശം തന്റെയും. നുണ പറയുന്ന പ്രവണത അത് കീർത്തി വരുത്തുന്നു. അവമാനം അവനെ അനുധാവനം ചെയ്യും. ബുദ്ധിപൂർവമായ സംസാര മുഖ്യസ്വപ്ന അനുദാനം വിജ്ഞൻ മഹാന്മാരെ പ്രസാദിപ്പിക്കും. മണ്ണിൽ അധ്വാനിക്കുന്നവൻ വിളവ് വന്നുകൂട്ടും. പ്രബലരെ പ്രീതിപ്പെടുത്തുന്നവന്റെ തെറ്റുകൾക്ക് മാപ്പ് ലഭിക്കും. സമ്മാനങ്ങളും ദാനങ്ങളും ജ്ഞാനികളെ അന്തരാക്കുന്നു. വായിൽ തിരികെ തുണിപോലെ ശാസനകളെ നിശബ്ദമാക്കുന്നു. മറഞ്ഞിരിക്കുന്ന ജ്ഞാനവും അജ്ഞാതമായ നിധിയും കൊണ്ട് എന്ത് പ്രയോജനം? സ്വന്തം പോഷത്ത് മറച്ചു വെക്കുന്നവൻ സ്വന്തം ജ്ഞാനം മറച്ചു വെക്കുന്നതിനേക്കാൾ ഭേദമാണ്. കർത്താവിനെ തേടുന്ന ദീർഘക്ഷമയാണ്. അനിയന്ത്രിതമായ ജീവിത സാഹസങ്ങളെക്കാൾ ഭേദം. മകനെ നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയാകരുത്. അടുത്ത് എന്നാൽ അത് കടിക്കും. അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും. നിയമലംഘനം ഇരുവായി തലവാൾ പോലെയാണ്. അതുണ്ടാക്കുന്ന മുറിവുകൾ ഒട്ടുകയില്ല. ഭീകരതയും അക്രമവും തന നശിപ്പിക്കുന്നു. അതുപോലെ അഹങ്കാരുടെ ഭവനം ശൂന്യമായി തീരുന്നു. ദരിദ്രന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അവന് നീതി ലഭിക്കാൻ വൈകുകയില്ല. ശാസന വെറുക്കുന്നവൻ പാപികളുടെ വഴിയിലാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കുന്നു. വാക്ചാതിരമുള്ളവൻ പ്രശസ്തി നേടുന്നു. ഞാനി തന്റെ പാളിച്ച കണ്ടുപിടിക്കുന്നു. അന്യന്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ തന്റെ ശവകുടീരത്തിന് കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ്. കൃഷിയുടെ സമൂഹം ചണമാരെ കുട്ടിവെച്ചതുപോലെയാണ്. അവർ അഗ്നിയിൽ എരിഞ്ഞു തീരും. പാപിയുടെ പാതക്കല്ല് ഭാഗ്യം മനസ്സിപ്പെടുത്തിയിരിക്കുന്നു. അത് അവസാനിക്കുന്നത് പാതാളത്തിലാണ്. നിയമവിധേയൻ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു. ജ്ഞാനം ദൈവഭക്തിയിൽ പൂർണ്ണമാകുന്നു. ബുദ്ധി സാമർഥ്യമില്ലാത്തവനെ പഠിപ്പിക്കുക സാധ്യമല്ല. എന്നാൽ നീരസം വളർത്തുന്ന ഒരുതരം സാമർഥ്യമുണ്ട്. ബുദ്ധിമാന്റെ ജ്ഞാനം കവിഞ്ഞൊഴുകുന്ന നദി പോലെ വരുന്നു. അവന്റെ ഉപദേശം പറ്റാത്ത നീരുറവയാണ്. മോശന്റെ മനസ്സ് ഓട്ടക്കലം പോലെയാണ്. അതിൽ അറിവ് തങ്ങി നിൽക്കുകയില്ല. അറിവുള്ളവൻ ജ്ഞാനസൂക്തങ്ങൾ കേൾക്കുമ്പോൾ അവയെ പോകുകയും പരിപുഷ്ടമാക്കുകയും ചെയ്യും. പോഷണവ പുച്ഛിച്ചു പുറന്തള്ളും. പോഷന്റെ സംസാരം ഭാരമുള്ള ചൂടും പോലെയാണ്. ബുദ്ധിമാന്റെ സംഭാഷണമാണ് നമ്മൾ വാക്കുന്നു. സദസ്യർ ബുദ്ധിമാന്റെ സംസാരം സ്വാഗതം ചെയ്യുകയും അതേപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നു. പോഷന് ജ്ഞാനം വീണുതകുന്ന വീട് പോലെയാണ്. അന്യന്റെ അറിവ് പരസ്പര ബന്ധമില്ലാത്ത പുലമ്പലാണ്. മൂടന് വിദ്യാഭ്യാസം കാലുകളിൽ ചങ്ങല പോലെയും വലത്തുകയിൽ വിലങ്ങ് പോലെയുമാണ്. പോഷൻ ഉറക്കിച്ചിരിക്കുന്നു. ബുദ്ധിമാൻ നിശബ്ദം പുഞ്ചിരിക്കുന്നു. ബുദ്ധിമാന് വിദ്യ സ്വർണ്ണാഭരണം പോലെയും വലത്തുകയിൽ വള പോലെയുമാണ്. പോഷൻ വീട്ടിലേക്ക് തള്ളിക്കയറുന്നു. അനുഭവ സമ്പന്നൻ ഉപചാരപൂർവ്വത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു. സംസ്കാര ശൂന്യൻ വീടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു. സംസ്കാര സമ്പന്നൻ പുറത്ത് കാത്തു നിൽക്കുന്നു. വാതിൽക്ക് ഒളിഞ്ഞിരുന്ന ശ്രദ്ധിക്കുന്നത് അപമര്യാദയാണ്. വിവേകി അങ്ങനെ ചെയ്യാൻ ലജ്ജിക്കും. വ്യക്തഭാഷകൻ അന്യരുടെ വാക്കുകൾ ആവർത്തിക്കുന്നു. വിവേകി വാക്കുകൾ തൂക്കി ഉപയോഗിക്കുന്നു. പോഷന്റെ മനസ്സ് വായിലും ബുദ്ധിമാന്റെ വായും മനസ്സിലുമാണ്. ദൈവഭയമില്ലാത്തവൻ പ്രതിയോഗിയെ ശപിക്കുമ്പോൾ തന്നെ തന്നെയാണ് ശപിക്കുന്നത്. പരദൂഷകൻ തന്നെ തന്നെ മതിനാക്കുന്നു. അവൻ അയൽക്കാർക്ക് നിന്നിലാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1:26. ആറാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യയുടെ അടുക്കൽ അയച്ചു. ആ കന്യയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്തിച്ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവിനോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇതെന്തൊരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട് മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. പിതാവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിൽ നിന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്ത് എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. അച്ഛി എന്ന് പറഞ്ഞവർക്ക് ഇത് ആറാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയാം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് പഴനാട്ടിലൊരു പട്ടണത്തിൽ ബന്ധപ്പെട്ട ചെന്നു. പിതിരിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്നിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. നിന്റെ ഗർഭഫലവും മനസ്സിലേക്ക് അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന് മാതാവിന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിൽ വന്നപ്പോൾ പിള്ള എന്റെ ഗർഭത്തിലാകുന്നുകൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അല്ലെ ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എന്റെ ആത്മാവിന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിതാശ കടാക്ഷിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കാരിക്കുന്നവരെ ചിന്തിച്ചു നശിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനം നിറക്കി താണവരെ ഉയർത്തിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു സമ്പന്മാരെ വെറുതെ കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളിച്ചതുപോലെ എബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണയോർക്കേണ്ടവര് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. മറിയ ഏകദേശം 3 മാസമോടുകൂടെ പാർട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. നിശബത്തിന് പ്രസവിക്കാനുള്ള കാലം തെളിഞ്ഞപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു. കർത്താവൾക്ക് വലിയ കരുണ കാണിച്ചു. അയൽക്കാരൻ ചർച്ചക്കാരൻ ചേർത്തിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. 8-ാം നാളിൽ അവർ പൈതലിനെ പരിശോധന ചെയ്യുവാൻ വന്നു. അപ്പന്റെ പേർ മൂലം അവന്റെ തെരിയാവുന്ന വിളിപ്പാൻ ഭാവിച്ചു. അവന്റെ അമ്മയോ അല്ല അവന് യോഹന്നാനെന്ന് പേരിടണമെന്ന് പറഞ്ഞു. അവർ അവളോട് നിന്റെ ചാർച്ചയിലെ പേരിലവരാരുമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവൻ എന്ത് പേർ വിളിപ്പാൻ വിചാരിക്കുന്നുവെന്ന് അപ്പനോട് അങ്ങാട്ടി ചോദിച്ചു. അവനൊരു എഴുത്ത് പലവ് ചോദിച്ചു. അവന്റെ പേര് യോഹന്നാനെന്ന് എഴുതി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ അവന്റെ വായും നാവും തുറന്നു. അവൻ സംസാരിച്ചു, ദൈവത്തെ സ്തുതിച്ചു. ചുറ്റും പാർക്കുന്നവർക്കെല്ലാം ഭയമുണ്ടായി. യഹൂദികളുടെ നാട്ടിലെങ്ങും ഈ വാർത്തയും പറഞ്ഞു. കേട്ടവരെല്ലാവരും ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകുമെന്ന് പറഞ്ഞു. കർത്താവിന്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവന്റെ അർത്ഥനായ ശരിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശ ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തം മരണിച്ചതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പഴിക്കുന്ന എവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പുയർത്തുകയും ചെയ്തിരിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയിസാലമൊക്കെയും ഭയം കൂടാ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തതും കൊണ്ടും ആകുന്നു. നീയോ പൈതലെ, അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആദരകരുണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാവരിക്കാനും കൊടുക്കാനുമായി നീ അവന് മുമ്പായി നടക്കും. ഇരുളിലും മരണനിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആദരകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പൈതൽ വളർന്ന് ആത്മാബലപ്പെട്ടു. അവൻ ഇസ്രായേലിനെ തന്നെത്താൻ കാണിക്കും. നാൾ വരെ മരുഭൂമിയിലായിരുന്നു. ദൈവമേ സുനക്ക് യോഗ്യമാകുന്നു.
തന്റെ സ്തുതികളാണ് ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ. പരിശുദ്ധൻ 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 ഞങ്ങളുടെ സ്തുതി. ദൈവമായ അയക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നവരുടെ സ്തുതി. ഏക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ശോദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ മുഖം നോക്കിയോട് നമുക്ക് വരുന്ന അനന്തരഹിതമായ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാ ൂടി സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ നിരന്തരം സംബന്ധിക്കുകയും എല്ലാവിധ സഹായവും ശക്തിയൊക്കെ നൽകുന്ന പ്രതിരാസനത്തിന്റെ മെത്രാപ്പോലീസ തിരുമനസിനെ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പോലും പ്രത്യേകമായിട്ട് ഓർക്കുകയും സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. നിരന്തരം ഈ ശുശ്രൂഷയെ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ ആരാധ്യരായ പ്രതിരാസനത്തിനകത്തും പുറത്തുള്ള എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും പല സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. ശത്രുവാദന ശുശ്രൂഷയിൽ നിർത്തം കൊടുക്കുന്ന എന്റെ പ്രിയ സുഹൃത്തായിരിക്കുന്ന ബഹുമാരുടെ ലക്ഷ്മിയച്ചനെ വളരെ സ്നേഹത്തോടുകൂടി ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നിരന്തരം ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന മദ്രാസനത്തിന്റെ അകത്തും പുറത്തുമായിട്ടുള്ള എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആഴമായ സ്നേഹത്തോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ദൈവത്തിനുള്ളിൽ ചേർന്ന് നമുക്ക് ഒരു ഗീതം ആലപിക്കാം. സുവിശേഷ ഗീതത്തിലെ 239-ാമത്തെ ഗീതം വളരെ സുപരിചിതമായ ഒരു പഴയ ഗീതമാണ്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം പുറപ്പുരമാണ് എന്റെ നിത്യമാമയുടെ. പാട്ടുപുസ്തകത്തിലെ 239-ാമത്തെ ഗീതം. പലപ്പോഴും ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വിസ്മരിച്ചു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്റെ ഈ ലോകത്തിലെ ജീവിതം ഏത് സമയത്തും അവസാനിക്കാവുന്നതാണെന്നുള്ളൊരു ബോധ്യമാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ശ്രദ്ധ, നമ്മൾ പലപ്പോഴും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അനശ്വരമായി ലോകത്തിൽ നിരന്തരമായി ജീവിക്കാമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയോടുകൂടിയാണ്. എന്താണ് നമ്മൾ ഓർപ്പിക്കുന്നത്? മാത്രമല്ല വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഓർപ്പിക്കുന്നത് ഈ ലോകത്തിലെ ജീവിതമല്ല, അതിനപ്പുറമുള്ള ലോകത്തിലെ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കുകാലമായിട്ട് ഈ ലോകത്തെ കണക്കാക്കണം എന്നുള്ള ഒരു ആഴമായ വിശ്വാസത്തിലാണ്. ആ ഒരു സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ലക്ഷ്യബോധത്തോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നത്. എൻ പ്രയാണകാലം നാല് വിരൽ നീളം, ആയതിൽ പ്രതാപം കഷ്ടത മാത്രം. ചുരുങ്ങിയകാലത്തെ ഒരു ജീവിതം ദൈവം നമുക്ക് നൽകുമ്പോൾ ആ ജീവിതം ശ്രദ്ധയോടെ ഉപയോഗിക്കുക എന്നുള്ള വലിയൊരു ആശയമാണ് ഈ ഗീതത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കാനുള്ളത്. നമ്മൾ ചേർന്ന് ദൈവസന്നിധിയിൽ ഗീതം സമർപ്പിക്കാം. 239-ാമത്തെ ഗീതം.
അല്പകാലം മാത്രം നീ ഭൂവിലെ വാസം, കർപ്പൂരമാണെന്റെ നിത്യമാവീട്, എന്റെ നിത്യമാവീട്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, കർപ്പൂരമാണെന്റെ നിത്യമാവീട്, എന്റെ നിത്യമാവീട്. എൻ പ്രയാണകാലം നാലു വീരൽ നീളം, ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്വസിച്ചിടും. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വർഗ്ഗപുരമാണെന്റെ നിത്യമാവീട്, എന്റെ നിത്യമാവീട്. പാളയത്തിനപ്പുറത്ത് കഷ്ടമേൽക്കുക, യേശുവിന്റെ നിന്ന ചുമക്കും നഗരമില്ലിവിടെ പോർത്തളത്തിലത്രേ നാ നിൽക്ക വേണ്ട പോർ പൊരുതു യാത്ര തുടരാ. നിൽക്കും നഗരമില്ലിവിടെ പോർത്തളത്തിലത്രേ നാ നിൽക്ക വേണ്ട പോർ പൊരുതു യാത്ര തുടരാ, എന്റെ യാത്ര തുടരാ. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം, സ്വർഗ്ഗപുരമാണെന്റെ നിത്യമാവീട്, എന്റെ നിത്യമാവീട്. മുത്തുമായ മാലിളങ്ങും പത്തണമാണത്, പുത്തനേറുശലെ പൂരം സർപ്രശോഭിതം. വീതി സ്വച്ഛ പടിക തുല്യം സംഘ നിർമ്മീതമാ, പട്ടണമതിന്റെ ഭംഗി വർണ്യമല്ലഹോ. വീതി സ്വച്ഛ സ്പടിക തുല്യം സംഘ നിർമ്മിതമാ, പട്ടണമതിന്റെ ഭംഗി വർണ്ണമല്ലഹോ, ഭംഗി വർണ്യമല്ലഹോ. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം, സ്വർഗ്ഗപുരമാണെന്റെ നിത്യമാവീട്, എന്റെ നിത്യമാവീട്. നാടു വിട്ടു വീടു വിട്ടു നാമധേയ കൂട്ടം വിട്ടു, കാഠിന്യമാം ശോധനയിൽ ധ്യാനം ചെയ്തോരാ. കൂടിയൊന്നായി വാങ്ങാൻ വഞ്ചിച്ചത്രേ നാളാൻ, കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം ഭംഗി. കൂടിയൊന്നായി വാടാൻ ാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ, എന്നും കൊട്ടാരം തന്നിൽ. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം, കർപ്പൂരമാണെന്റെ നിത്യമാവീട്,
എന്റെ നിത്യമാവീട് പാവനമാം പട്ടണത്തിൽ ആരുകാണം നീടും നവവറ്റ ജീവിതം നയിച്ചവരല്ലോ നീതിയായി നടന്നു നേർ പറഞ്ഞു വന്നിൽ ആതിവൃത്യമുള്ള മാണവാക്കി മാത്രമേ നീതിയായി നടന്നു നേർ പറഞ്ഞു മന്നിൽ ആതിവൃത്യമുള്ള മാണവാക്കി മാത്രമേ ഈ മാണവാക്കി മാത്രമേ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസമാണിത്യമാവീട് എന്റെ നിത്യമാവീട്
ൂഹായിക്കും സ്തുതി ആളുകളെന്നേക്കും തന്നെയാണ് തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി ദൈവമായ അർത്താവിന്റെ നാമത്തിൽ വന്നവനെ പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്ന ഉയരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനെ നീ പരിശുദ്ധനാവുന്നു അറിവില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി വിശ്രമിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനെ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി വിശ്രമിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനെ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി വിശ്രമിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ അവസ്ഥാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സുശ്രതാവേ നിനക്ക് സ്തുതി പാപികളായ നിലടിയാരോട് കരുണ ചെയ്യുന്ന മിശിയ രാജാവേ നിനക്ക് സ്തുതി പാറയ്ക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാം പരിശുദ്ധമാക്കണം പോലെ ഭൂമിയിൽ കൊണ്ടുവരണമേ ഞങ്ങളുടെ ഞങ്ങളുടെ കടകളിലെ രാജ്യ ശക്തി മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആ മീൻ ശുഭ നിറഞ്ഞ പറയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോട് ഈ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു എന്റെ വരുന്ന കർത്താവായ ശ്രമിച്ചുക വാഴ്ത്തപ്പെട്ടവനാകുന്നു തുടർന്ന് പറയാമേ സമ്പുരാന്റെ അമ്മേ ആദികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവമരണ അപേക്ഷിച്ചുള്ളടമേ ആ മീൻ ദൈവമേ നീ എന്നോട് ചെയ്തിട്ടുള്ള സർവകൃപകൾക്കും വേണ്ടി ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു ഞാൻ ആരോഗ്യമെങ്കിലും നിന്നോടുള്ള സ്നേഹവും ഭയഭക്തിയും എനിക്ക് തരണമേ എന്ന് നിന്നോട് ഞാൻ യാചിക്കുന്നു എന്റെ ജീവന് ഗുണവും നിന്റെ കർത്തൃത്വത്തിനുമായിരിക്കേണ്ട പ്രകാരം എന്നോട് പ്രവർത്തിക്കണമേ നിന്റെ നല്ല ദുരിഷ്ടപ്രകാരം എന്നെ നടത്തണമേ എല്ലായ്പ്പോഴും നിന്റെ ദുരിഷ്ടം എന്നെ വർത്തിക്കപ്പെടുമാറാകണമേ കർത്താവായ മനുഷ്യരേക്കണം നിന്റെ തിരുമുമ്പാകെ ഞാൻ പാപിയാവുന്ന നേരിട്ട് പറഞ്ഞുകൊണ്ട് എന്റെ പാപങ്ങൾക്ക് മോചനം നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു നീ കരുണയുള്ള ദൈവമാകുന്നുവല്ലോ ഞാൻ ജനിച്ചത് മുതൽ ഇതുവരെയും നിങ്ങളോടും മനുഷ്യരോടും ചെയ്തിട്ടുള്ള സകല അകൃത്യങ്ങളും എന്നോട് നീ മോചിക്കണമേ നീ കാരുണ്യവാനായതുകൊണ്ട് എന്നോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ മോചനം നൽകണമേ നീ കരുണയുടെ കടലാകുന്നുവെന്നും ഞങ്ങളുടെ പാപം നിന്റെ മഹാസമുദ്രത്തിൽ ഒരു തുള്ളിച്ചെളി പോലെ ആയിരിക്കുന്നുവെന്നും ഒരു തുള്ളിച്ചെളി മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുന്നുവെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ ആകയാൽ ദൈവമേ നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ നിന്റെ കരുണ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ വായിക്കണമേ എന്റെ അന്യായത്തിൽ നിന്ന് എന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ എന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെയിരിക്കുന്നു കർത്താവായി സുമശിക എന്നെ പോലെയുള്ള ദുഷ്ടന്മാർക്കും പാപികൾക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന അഗ്നിനരകത്തിൽ നിന്നും അതിവേദനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അവർ അഗ്നികടാതെയും പുതുചാകാതെയിരിക്കുന്നുവല്ലോ പരലോകത്തിൽ നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാനന്ദത്തിനും ഞങ്ങളെ യോഗ്യരാക്കണമേ നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കി വെച്ചിട്ടുള്ളതിനെ കണ്ണു കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല മനുഷ്യ ഹൃദയങ്ങളിൽ കയറിയിട്ടുമില്ല. ശുംഗസാരി വേശ്യാസ്ത്രീകളെയും സ്വല്പനേരം കൊണ്ട് നീതിനിഷ്ഠരാക്കി തീർന്ന നിനക്ക് ആയിരം ആയിരങ്ങളായും പതിനായിരം പതിനായിരങ്ങളായുമുള്ള പാപങ്ങളെ സ്വല്പനേരം കൊണ്ട് മോചിപ്പിക്കുവാൻ ഒരു പ്രയാസവുമില്ലല്ലോ. ആയതുകൊണ്ട് നിന്റെ ജനകനായ പിതാവിന്റെ സ്നേഹത്തെ പ്രതിയും നിന്റെ അടുക്കൽ ധൈര്യത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാതാവിനെ പ്രതിയും നിന്റെ സകല പരിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളെ പ്രതിയും അയോഗ്യരായ ഞങ്ങളുടെ മഹാഭാവങ്ങൾക്കും ഞങ്ങളുടെ കഠിന കുറ്റങ്ങൾക്കും പാപപരിഹാരം വരുത്തണമേ. നീ കാരുണ്യവാനും മഹാകൃപയുള്ളവനും ഞങ്ങളുടെ ജീവന് വേണ്ടി ഉത്സാഹിക്കുന്നവനുമാകുന്നുവല്ലോ. കർത്താവായ യേശുമശിഹ, നീ സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിക്കുന്നതുമായ സകലത്തിൽ നിന്നും നിനക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി നിന്നെ അയച്ച പിതാവിനും നിന്റെ പരിശുദ്ധ സഹായിക്കും. ഇപ്പോഴും എല്ലാ എപ്പോഴും നിന്നെ സ്തുതിയും മംഗളവും യോഗ്യമാകുന്നു. പ്രിയക ദൈവത്തിന്റെ വലുതൊരു നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. രാജരായ വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ദൈവാശൂടും ദൈവസന്നിധിയിൽ വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് അനുഗ്രഹീതമായി ശുശ്രൂഷയിൽ സമർപ്പിക്കേണ്ട കോണം ദൈവം ഇടയാക്കി തീർത്തതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ശുശ്രൂഷയിൽ സമർപ്പിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ സ്നേഹം ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ആരാധന വർഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഇന്ന് മാർച്ച് 25. ദൈവമാതാവിന്റെ മതിനിസ്വദനമായിട്ട് അപ്പ ഒന്നടങ്കം ഭക്തിയോടും വിശുദ്ധിയോടും കൊണ്ടാടുന്ന ഒരു ദിനമാണ്. നിരന്തരമായി ഈ ദിനം കടന്നു വരുന്നത് നോമ്പിന്റെ ഒരു മധ്യഭാഗത്തോ അല്ലെങ്കിൽ അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലാണോ എന്നുള്ളത് നമുക്കറിയാം. ഏത് ദിനം ഈ ദിവസം വന്നാലും അന്ന് വിശുദ്ധ ബലി അർപ്പിക്കുക എന്ന് പറയുന്നത് പപ്പയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിനമായിട്ടാണ് നമ്മൾ കണക്കാക്കുക. പലപ്പോഴും ഒക്കെ ദുഃഖവെള്ളിയാഴ്ച ദിവസങ്ങളിലും വളരെ വിരളമായിട്ട് ഈ ദിനം കടന്നു വരാറുണ്ട്. മുമ്പൊരിക്കൽ വന്നപ്പോൾ ദുഃഖവെള്ളിയാഴ്ച ആയിരുന്നിട്ട് പോലും നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷമാണ് ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷ നമ്മൾ നടത്തപ്പെട്ടത്. അതിന്റെ ആ ശുശ്രൂഷയുടെ പ്രാധാന്യത്തെ പറ്റി അത് അറിയിക്കുന്നു മാത്രമേ ഉള്ളൂ. സമസ്ത മാനവാചാ വിശുദ്ധീകരിക്കുകയാണ് മനുഷ്യാവതാരം ചെയ്ത കർത്താവ്. ആ മനുഷ്യാവതാരത്തിന്റെ ആദ്യ വചനം ദേവമാതാവിന്റെ ശ്രവണ പഠനങ്ങളിൽ ഗബ്രിയൽ മാതാഹ മൂലം അറിയിച്ച ആ വലിയ സംഭവത്തെ, അതിശയിപ്പിക്കുന്ന സംഭവത്തെ അനുസ്മരിക്കുകയാണ് ഓരോ വർഷവും മാർച്ച് 25 തീയതി ദേവാദിനിസ ദിനത്തിൽ കൂടി. ഏതായാലും മാതാവിന്റെ മധ്യസ്ഥത നമുക്കെല്ലാവർക്കും കാവനാകട്ടെ, തുണയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം നമുക്കറിയാം നമ്മുടെ സഭയുടെ കാനോലിക ക്രമീകരണ പ്രകാരം ഏറ്റവും വിശുദ്ധമായ ദിനങ്ങളിൽ കൂടി നമ്മൾ കടന്ന് അതിന്റെ അന്ത്യസ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാണ്ടൊക്കെ ഒരുങ്ങുകയാണ്. വരുന്ന ഞായറാഴ്ച അവസാന ഞായറാഴ്ച ആയിട്ട് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു. അതിപ്പം ഞായറാഴ്ച നമ്മുടെ കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ ആ ശ്രേഷ്ഠമായ ഓർമ്മയെ നമ്മൾ അനുസ്മരിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും പരിശുദ്ധമായ നോമ്പിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്കുള്ള ഒരു ആത്മീയ പുരോഗതിക്ക് നിദാനമാകുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ നാം ഇതുപോലുള്ള ശുശ്രൂഷകളിലൊക്കെ ഭക്തിയോടുകൂടി പങ്കുകൊള്ളുമ്പോൾ നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിലും ഓരോ ആത്മീയ സന്ദേശങ്ങളിലും നമ്മൾ പങ്കാളികളാകുന്നു എന്നുള്ളത് വലിയ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ്. നമ്മൾ ഓരോ വർഷവും നമ്മുടെ കർത്താവിന്റെ ജനനം മുതൽ പുനരുദ്ധാനം വരെയുള്ള സംഭവങ്ങളെ അനുഷ്ഠാനത്തോടുകൂടി നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ആവിഷ്കരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞു അറിയാതെ കർത്താവിന്റെ ജീവിതവുമായിട്ട് നമ്മൾ ചേർക്കപ്പെടുകയാണ് എന്നുള്ള ഒരു വലിയ ആത്മീയ സന്തോഷം നമ്മൾ ഇതോടൊപ്പം പങ്കുവയ്ക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ കർത്താവിനോട് ചേർന്ന് കർത്താവിന്റെ ശരീരത്തോടും തന്റെ അനുഷ്ഠാനങ്ങളോടും അനുഭവങ്ങളോടും കൂടുതൽ ചേർന്ന് നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതവും ഒക്കെ ഏറ്റവും മൂല്യമുള്ളതായി തീരും എന്നുള്ളതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. അപ്പോഴുള്ള അവസാന ദിനങ്ങളൊക്കെയും ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ തക്ക ഓണം നമ്മളെ സഹായിക്കട്ടെ. ദീർഘനിലേക്കുള്ള നമ്മുടെ കർത്താവിന്റെ ലോകത്തെ മുഴുവൻ നന്മയിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ചിന്തകളിലേക്ക് നയിക്കുന്ന ആ വലിയ സന്ദേശത്തിന്റെ ഓർമ്മയെ ഭക്തിയോടുകൂടി നമ്മൾ കൊണ്ടാടുമ്പോഴ് ദീർഘനിലെ വർഷങ്ങൾക്ക് മുമ്പ് യാത്ര ചെയ്ത കർത്താവിന്റെ ചിത്രം വർത്തമാന ലോകത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നടത്തപ്പെടുവാൻ തക്ക ഓണം ഏറ്റവും ഒരുക്കത്തോടും വിശുദ്ധിയോടും പ്രാധാന്യത്തോടും കൂടെ അതിനെ കണക്കാക്കണമേ. ആ ഒരു ശുശ്രൂഷയിൽ അതേ വിശുദ്ധിയോടുകൂടി പ്രവേശിക്കാൻ തക്കവണ്ണം ഒരുങ്ങണമേ എന്ന് എല്ലാവരോടും പല സ്നേഹത്തോടുകൂടി ഈ സമയത്ത് വർക്ക് ചെയ്യുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് തിരുവനന്തപുരം ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കാൻ തക്കവണ്ണം കടന്നുവന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ലെസ്ലി അച്ഛനാണ്. അച്ഛൻ സുബോൺ ഭദ്രാസനത്തിലെ
വയലക്കര സ്വദേശിയാണ്. ഇതിനു മുമ്പും ഈ ചിത്രൂട്ടിയിൽ സംബന്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും അച്ഛനെ വിശ്വസിക്കാനായിട്ട് അമേരിക്ക വന്ന അവസരത്തിലൊക്കെയും ഒന്നും രണ്ട് പ്രാവശ്യം ഈ നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മയിൽ സന്ദർശിക്കുകയും ഒന്ന് ശ്രേഷ്ഠമായിട്ടുള്ള ദൂത് നൽകുകയും ചെയ്തു. അച്ഛൻ രണ്ടാഴ്ച മുമ്പ് ഇവിടെ അമേരിക്കയിലെത്തി. അച്ഛൻ്റെ എൻ്റെ ഒരു അടുത്ത വളരെ പ്രത്യേകിച്ച് സഭയുടെ കാര്യങ്ങളിലും ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വളരെ പ്രവർത്തിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു അച്ഛനാണ്. ഇതോടൊപ്പം തന്നെ അച്ഛന് മണ്ണാരക്കുളങ്ങി ഓർത്തഡോക്സ് പള്ളിയുടെ വികാരിയായിട്ട് അച്ഛൻ സേവനം അനുഷ്ഠിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുമ്പോ മദ്രാസനത്തിലെ മാറി ഔസേഫിയസ് പാലിയേറ്റിക് കെയർ യൂണിറ്റിന്റെ ഫൈനാൻസ് കമ്മിറ്റി ചെയർമാനായിട്ട് അച്ഛൻ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ കുലുമി ത്രിവേണിയുടെ ഒരു സ്ഥാപനമായിരിക്കുന്ന മാർ ബസേലിയോസ് ഗ്രിഗോറിയോസ് മർഫി ഹോമിന്റെ അനാഥരും വഴികിടക്കുന്നതുമായ ആളുകളെയൊക്കെ താമസിൽ ശുശ്രൂഷിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെയും പ്രിയപ്പെട്ട അച്ഛന് നല്ല സേവനം ചെയ്യുന്നുണ്ട്. വിവിധ മേഖലകളിൽ അഭയമായ ആദ്യ രംഗത്തും അതുപോലെ തന്നെ മിഷൻ പ്രവർത്തനങ്ങളിലും ഒക്കെ വളരെ ദൈവോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു അനുഗ്രഹീത വൈദിക തീർച്ചയായിട്ടും അച്ഛന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥനാ കൂട്ടമേലിന്റെ അനുഗ്രഹമാണ് എന്ന് പ്രത്യേകമായിട്ട് പ്രവർത്തിക്കുകയും വളരെ സ്നേഹത്തോടുകൂടി അച്ഛനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇപ്പോഴും ചേർന്ന് ഒരു ജീവിതം കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അതിനുശേഷം ബഹുമാനപ്പെട്ട അച്ഛന് തിരുവചനത്തിൽ നിന്നും ധ്യാനിക്കുന്നതാണ്. നമ്മുടെ സുവിശേഷ ഗീതങ്ങളിലെ 229 ഗീതം 229 ഗീതം വളരെ സുപരിചിതമായ ഗീതമാണ്. നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൽ പല്ലവി പാടിയിടും ഞാൻ. നമുക്കറിയാം ഓരോ നിമിഷവും പല തരത്തിലുള്ള പ്രതിബന്ധങ്ങളിലും അല്ലാതെയൊക്കെ നമ്മുടെ ജീവിതം കഴിച്ചുകൂട്ടിക്കൊണ്ടു പോവുകയാണ്. പക്ഷെ ഏത് പ്രതിബന്ധങ്ങൾ കൂടി നടന്നു പോയാലും അല്ലെങ്കിൽ ഏത് അവസ്ഥയിൽ കൂടി ജീവിതത്തെ നയിച്ചുകൊണ്ട് പോകുമ്പോഴും ഹൃദയപൂർവ്വം ദൈവത്തെ വിളിക്കുമ്പോൾ പ്രതിബന്ധങ്ങളുടെ മധ്യത്തിലൊക്കെ നാം അറിയാതെ നമ്മളെ ബലപ്പെടുത്തുന്ന ശക്തീകരിക്കുന്ന ഒരു സാന്ത്വനത്തിന്റെ കരം നമ്മളെ വീണ്ടെടുക്കുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ലോകത്തിന്റെ കഷ്ടങ്ങളിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ആ കഷ്ടങ്ങളുടെ ആഴമായ മുറിവുകളെ അറിയാതെ വന്ന നമ്മളെ കരുതുന്ന, നമ്മളെ നയിക്കുന്ന, കഴുകുന്ന ദൈവകരങ്ങൾ ഒരു പക്ഷേ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം അത് തന്നെയാണെന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയണം. ഈ ലോകത്തിന്റെ നേട്ടങ്ങളൊക്കെ അത് അനുഭവിച്ചതിന് ശേഷം അതിന്റെ ദുഃഖങ്ങളിലേക്ക് നമ്മളെ നയിക്കുമ്പോഴും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന നേട്ടങ്ങളും ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ലഭിക്കുന്ന ബലവും ഒക്കെ നമ്മളെ സന്തോഷങ്ങളിലേക്ക് നയിക്കുന്നത് ആ സന്തോഷങ്ങൾ അനുഭവിച്ച് വിസ്മരിച്ചു പോകുന്നവരായിട്ടല്ല. തമ്പുരാൻ നമ്മളിൽ പ്രതീക്ഷിക്കുന്നത് നന്ദിയുള്ളവരായി അത് അനുഷ്ഠാനങ്ങളിൽ കൂടിയും നാവുകൊണ്ടും ആ നന്ദി ഏറ്റു പറയുമ്പോഴാണ് നമ്മുടെ ജീവിതം മോഹനീയമായി തീരുന്നത്. ദൈവം തരുന്ന കൃപകൾക്ക് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. ഈ ദിനങ്ങളിലൊക്കെ ദൈവം നമ്മളെ വളരെ അത്ഭുതകരമായിട്ട് നയിക്കുന്നു. ആ ദൈവത്തെ നമുക്ക് സ്തുതി പാടുന്ന മനോഹരമായ ഒരു ഗീതമാണ് 229 ഗീതം. ദൈവസംഗതി സഹകരണം നമുക്ക് സമർപ്പിക്കാം. നന്ദിയാരെന്നുള്ളം തിങ്ങുകയാ ഗോത്രത്തിൻ പല്ലവി പാടിടും ഞാൻ. രണ്ടാമില്ല പാപ നന്മകൾക്കാ എന്നി എന്നി സ്തുതി പാടിടും ഞാൻ. ഹല്ലേലൂയ പാടിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ അപ്പാവിലും സത്യത്തിലും നിത്യകാലം ആവശ്യ ഭാരങ്ങളേറിടുമ്പോ മക്കനായുള്ള കാലങ്ങിടുമ്പോൾ ആവശ്യത്തീർത്താനന്ദമേകിയോ ായകേശുപാരൻ അല്ലേലൂയ്യ പാടിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം കർത്താവറിയാതെ ഇല്ലായെന്നും ജീവിതയാത്രയിൽ ചൊല്ലുവാനാ
നേരിടും വേളകളിൽ പുലർത്തിയിടും കർത്താവറിയാതെയില്ലായെന്നൻ ജീവിതയാത്രയിൽ ചൊല്ലുവാന നേരിടും ശോധന വേളകളിൽ പാടിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവനം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം മരണാപാശങ്ങളുയർന്ന നേരം കരണം തന്നരികിൽ പഞ്ചിറകിൻ മീതേ മൃത്യുവെന്നുയർത്തായേശുദാസൻ മാറാതെ എന്നു മനസ്സാരെയുണ്ട് മരണാപാശങ്ങളുയർന്ന നേരം കരണം തന്നരികിൽ തഞ്ചിറകിൻ നീരേ മൃത്യുവന്നുയർത്തായേശുനാഥൻ മാറാത എന്നു മൻസാരയുണ്ട് അഞ്ചേലിയ പാടിയിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം നന്ദിയാലെന്നുള്ളം തിങ്ങുകയാത്രത്തിൻ പല്ലവീപ്പതിടും ഞാൻ എണ്ണമില്ല ബാബ നന്മകൾക്ക എന്നീ പാടിടും ഞാൻ അല്ലേലിയ പാടിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും ജീവകാലം
തിരുവചന ധ്യാനത്തിനായിട്ട് സ്നേഹമുള്ള ലക്ഷ്യങ്ങളുടെ ആദരവോടുകൂടി ഈ സമയത്ത് പ്രത്യേകത വിഷമിക്കുന്നു.
പ്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിശ്രേഷ്ഠമായി ദൈവം തന്ന ഈ ദിനത്തിനായി ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. മന്ദിരായ വൈദിക പിതാക്കന്മാരെ, വിവിധയിടങ്ങളിൽ ഇരുന്ന ഈ വചന ശുശ്രൂഷ ശ്രവിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, രക്ഷകനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ഈ പ്രാർത്ഥനയിൽ ഭാഗമായി തീരുവാൻ ഇടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും. രണ്ടു വർഷങ്ങൾക്ക് മുൻപ് രണ്ടു പ്രാവശ്യം ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാനും ദൈവികമായ സാന്നിധ്യം അനുഭവിക്കുവാനും നിങ്ങളോടൊപ്പം ഇടയായത് ഈ സമയത്ത് നന്ദിയോടെ ഓർക്കും. വീണ്ടും ദൈവസന്നിധിയിൽ പരസ്പരം കാണുന്നില്ലെങ്കിലും എല്ലാവരെയും ഒരുപോലെ നോക്കിക്കാണുന്ന ദൈവത്തിന്റെ മുൻപിൽ വിവിധയിടങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാനും ദൈവവചനം ധ്യാനിക്കുവാനും നമുക്കെല്ലാവർക്കും തന്നിരിക്കുന്ന അനുഗ്രഹീതമായ ഈ ദിവസം, ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റിയും ഏറ്റവും പ്രിയ രാജേഷ് അച്ഛൻ ആമുഖ വാക്കുകളിൽ പറയുകയുണ്ടായല്ലോ. നാം കടന്നുപോകുന്ന ദിവസങ്ങളുടെ ബോധ്യത്തെക്കുറിച്ചും പരാമർശിക്കുകയുണ്ടായി. അതുകൊണ്ട് അതിന്റെ വിശദീകരണങ്ങളിലേക്ക് കടന്ന് വീണ്ടും സമയം നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ ദിവസവും ദൈവത്തിന്റെ ദാനമാണ്. ദൈവം ദാനമായി നൽകുന്ന ആയുസിന്റെ നാളുകളിൽ ലഭിക്കുന്ന നിമിഷങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണല്ലോ പ്രസക്തം. ആ ഒരു വലിയ ചിന്തയോടുകൂടെ ദൈവ തിരുമുൻപാകെ നിൽക്കുവാൻ, ദൈവമേ എനിക്ക് ലഭിക്കുന്ന ആയുസിന്റെ നാളിലെ ദിവസങ്ങളും നിമിഷങ്ങളും അവിടത്തേക്ക് പ്രീതികരമായി ഉപയോഗിക്കുവാൻ എനിക്ക് സാധിച്ചുവോ എന്നുള്ള ഒരു വലിയ ചിന്ത നമ്മെ ഭരിക്കേണ്ടുന്നത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഓരോ ബുധനാഴ്ചയും നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു നിൽക്കുമ്പോൾ പരിശുദ്ധ ദൈവമാതാവിനെ സ്മരിച്ചുകൊണ്ടും പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ സമർപ്പിക്കപ്പെടുന്ന ദിനമായി കണ്ടുകൊണ്ടുമാണല്ലോ ഈ ദിവസം ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു വരിക. അതുകൊണ്ട് നാം ഒക്കെ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥതയിൽ, ദൈവമാതാവിനോടുള്ള പ്രാർത്ഥനയിൽ അതീവ ശ്രദ്ധ ചെലുത്തുന്ന ഒരു കൂട്ടമാണ്. ആയതുകൊണ്ട് വിശുദ്ധ ദൈവമാതാവിനോടുള്ള ഭക്തി, ദൈവമാതാവിനോടുള്ള മധ്യസ്ഥത, എന്റെ രക്ഷകനായ ക്രിസ്തുവിങ്കിലേക്ക് അടുത്തു ചൊല്ലുവാനുള്ള ഒരു ഈറ്റുനോവായി മാറണം. വിശുദ്ധ ദൈവമാതാവിനെ സ്മരിക്കുകയും ദൈവമാതാവിന്റെ മധ്യസ്ഥതയെ നമ്മെ ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് ചെല്ലുവാനുള്ള ഒരു ഈറ്റുനോവ്, ഇത് എത്രമാത്രം എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചു നോക്കുക. പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ ഒരു ക്രിസ്തു അവബോധം ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഉണ്ടാകേണ്ടുന്നത് ആവശ്യമാണ്. പരിശുദ്ധ മാതാവ് രക്ഷാകര ദൗത്യത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ. യേശു ക്രിസ്തു തന്റെ രക്ഷാകര ദൗത്യം നിർവഹിപ്പാൻ തക്കവണ്ണം ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് പരിശുദ്ധ മാതാവിലൂടെയാണ്. അതുകൊണ്ട് ദൈവമാതാവിന് ഈ ലോക ജീവിതത്തിൽ നാം കൊടുക്കേണ്ടുന്ന സ്ഥാനം, വിശുദ്ധ വേദപുസ്തകത്തിന്റെ പഴയ നിയമം പഠിക്കുമ്പോൾ അവിടെ മൂന്ന് വിധത്തിലുള്ള പെട്ടകത്തെ നാം പരിചയപ്പെടുന്നുണ്ടല്ലോ. കുടുംബ രക്ഷയ്ക്കു വേണ്ടി നോഹ നിർമ്മിച്ച പെട്ടകം, മോശ തന്റെ രക്ഷയ്ക്കു വേണ്ടി നിർമ്മിക്കപ്പെട്ട പെട്ടകം, സമൂഹത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി നിർമ്മിക്കപ്പെട്ട സാക്ഷ്യ പെട്ടകം. ഇതുപോലെ തന്നെ വിശുദ്ധ ദൈവമാതാവും പെട്ടകത്തോട് ഉപമിച്ച് പ്രാർത്ഥനയിൽ നാം ധ്യാനിക്കാറുണ്ട്. ദൈവമാതാവെന്ന പെട്ടകത്തിൽ യേശുക്രിസ്തുവാകുന്ന ആ വലിയ പേടകത്തെ ഉൾക്കൊള്ളുവാൻ മാതാവിന് സാധിച്ചു എന്നുള്ളതാണ്. ഈ വിശുദ്ധ ദൈവമാതാവാകുന്ന ഈ പെട്ടകത്തിന്റെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു പ്രത്യേകത എന്ത് എന്ന് ചിന്തിക്കേണ്ടുന്നത് ഈ ദിവസത്തിൽ ആവശ്യമാണ് എന്ന് ഓർക്കുക. ഇവിടെ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന പെട്ടകം, ആ പെട്ടകത്തോടെ വിശുദ്ധ മറിയാമിനെ ചേർത്ത് വെക്കുമ്പോൾ പെട്ടകം എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുക എന്നതിനെ പറ്റി മനസ്സിലാക്കാൻ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നാം ശ്രമിക്കുമ്പോൾ അകവും പുറവും ഒരുപോലെ പൊന്നുകൊണ്ട് പൊതിയപ്പെട്ടത് എന്ന് കാണുന്നുണ്ട്. അകവും പുറവും ഒരുപോലെ പൊന്നുകൊണ്ട് പൊതിയപ്പെട്ടത് പരിശുദ്ധ കന്യക മറിയാമിനെയും ധ്യാനിക്കുമ്പോൾ ഇതുപോലെയാണ്. ബാഹ്യമായും ആന്തരികമായും പൊന്നുകൊണ്ട് പൊതിയപ്പെട്ട ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ പൊന്നിന്റെ പ്രത്യേകത തുരുമ്പ് പിടിക്കാത്ത ഒരു ലോഹമാണ്. തുരുമ്പ് പിടിക്കാത്ത ലോഹമായ സ്വർണം അഥവാ പൊന്നുകൊണ്ട് പൊതിയപ്പെട്ട ഒരു പെട്ടകം. പ്രിയമുള്ളവരെ, എന്താ ഇതിന്റെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചാൽ, ബാഹ്യമായും ആന്തരികമായും വിശുദ്ധിയെ ആർജിച്ചവളായിരുന്നു കന്യക മറിയ. ബാഹ്യമായും ആന്തരികമായും വിശുദ്ധി ആർജിച്ചവൾ ഈ ലോക ജീവിതത്തിൽ ഞാനും നിങ്ങളും ദൈവത്തിന്റെ മക്കളായി ജീവിക്കുമ്പോൾ ബാഹ്യമായും ആന്തരികമായും ഒരുപോലെ വിശുദ്ധി കാത്തുസൂക്ഷിക്കുവാൻ സാധിക്കുന്നുണ്ടോ? അതിശ്രേഷ്ഠമായ പരിശുദ്ധ 50 നോയമ്പിന്റെ ദിനങ്ങളിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ എന്റെ ബാഹ്യ വിശുദ്ധിയും ആന്തരിക വിശുദ്ധിയും ഒന്നുപോലെ കാത്തുസൂക്ഷിക്കുവാൻ സാധിച്ചുവോ എന്നുള്ള ഒരു വലിയ വിചിന്തനം നടത്തുവാൻ നമുക്ക് ഇടയായിത്തീരാം. അത്തരത്തിലുള്ള ഒരു വിചിന്തനത്തിലൂടെ ഈ ദിവസത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ക്രിസ്തു അവബോധം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുവാൻ ആഗ്രഹിക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് ക്ഷണിക്കുകയും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ: മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 7 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ജീവൻ അർപ്പിക്കുന്ന ഒരു ഇടയനെ പറ്റിയാണ് നമുക്ക് കാണാൻ കഴിയുക. യേശുക്രിസ്തുവാകുന്ന നല്ല ഇടയനെ ചൂണ്ടിക്കാണിച്ചു തരുന്ന ഒരു വേദഭാഗമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം എന്ന് പറയുക.
ഈ വേദഭാഗത്തിൽ പ്രത്യേകിച്ച് 10-ാം വാക്യത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥതയിൽ ക്രിസ്തു അവബോധം ഉള്ളിൽ സൃഷ്ടിക്കപ്പെടണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നാം ഒക്കെ ഭാരതത്തിൽ ജനിച്ചു വളർന്നവരും ജീവിത സന്ധാരണത്തിനു വേണ്ടി ദൈവമാക്കിയിരിക്കുന്ന ഈ ദേശത്ത് ആയിരിക്കുന്നവരുമാണല്ലോ. അവിടെ ഭാരതത്തെ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീബുദ്ധൻ. അവിടെ ജാതി വ്യവസ്ഥകളെ നിഷേധിച്ചുകൊണ്ട് ബുദ്ധൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തിൽ രണ്ടു ജാതി മനുഷ്യരെ ഉള്ളൂ, ദുഷ്ടന്മാരും ശിഷ്ടന്മാരും. ദുഷ്ടന്മാരും ശിഷ്ടന്മാരും, നല്ലവരും നല്ലവരല്ലാത്തവരുമായ രണ്ട് തരത്തിലുള്ള ആളുകൾ. ഇതുപോലെ തന്നെയാണ് തമിഴ് കവയത്രികളിൽ പ്രശസ്തയായ ഒരു ചിന്തക. അവരും പറയുന്നുണ്ട് രണ്ടു തരം മനുഷ്യർ, ഗണ്യരും തണ്ണീരും. എന്ന് പറഞ്ഞാൽ ഉദാരമതികളായവർ, അവരാണ് ഗണ്യർ. പിശുക്കന്മാർ, അവരാണ് തണ്ണീർ. ഇങ്ങനെയുള്ള രണ്ട് കൂട്ടം ആളുകളെ അവരും സമൂഹത്തിന് പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇവിടെ വേദപുസ്തകം നല്ല ഇടയന്റെ ഉപമയിൽ നാം പഠിക്കുമ്പോൾ, താൻ നല്ല ഇടയനാണെന്ന് സ്ഥാപിക്കുന്നിടത്ത് യേശുവും പറഞ്ഞു തരുന്നത് രണ്ട് തരത്തിലുള്ള ആളുകളെയാണ്. യേശുതമ്പുരാൻ പഠിപ്പിക്കുന്ന രണ്ടു വിധത്തിലുള്ള ആളുകൾ കള്ളന്മാരും ഇടയന്മാരുമാണ്. കള്ളന്മാരുടെ പ്രത്യേകത അവർ ജീവൻ എടുക്കുന്നവരാണ്. എന്നാൽ ഇടയന്മാരുടെ ജീവിത ദൗത്യം അവൻ ജീവൻ കൊടുക്കുന്നവരാണ്. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ജീവൻ എടുക്കാനല്ല, ജീവൻ നൽകാനാണ്. ജീവൻ നഷ്ടപ്പെട്ട ഇടത്ത് ജീവൻ നൽകാനാണ്, ജീവൻ തിരിച്ചു നൽകുവാനാണ് യേശു ക്രിസ്തു വന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു യേശു പറയുക, ഞാൻ നല്ല ഇടയനാണ്. യേശു ക്രിസ്തു പഠിപ്പിക്കുന്നു, കള്ളന്മാർ ജീവൻ എടുക്കാൻ വരികയാണ്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാൻ, അതും സമൃദ്ധിയായി ഉണ്ടാകുവാൻ. ഒരു വെറും ജീവനല്ല, സമൃദ്ധിയായ ജീവന്റെ അനുഭവത്തെ നൽകാനത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയെ. അതുകൊണ്ട് ജീവൻ ഉളവാക്കുകയാ ഇടയന്റെ ദൗത്യം. ജീവൻ ഉളവാക്കുന്ന ഇടയന്റെ ദൗത്യവുമായി ഈ ലോകത്തിലേക്ക് അവതരിച്ച രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ അനുയായികളായിരിക്കുന്ന ഞാനും നിങ്ങളും ഈ രക്ഷകന്റെ ദൗത്യം എത്രമാത്രം ഏറ്റെടുക്കുവാൻ ഇന്നത്തെ ജീവിതത്തിൽ നമുക്കാവുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കുവാൻ ഈ നോമ്പിന്റെ കാലങ്ങളിൽ ഇടയാകണം എന്ന് ഓർക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ജീവിത യാത്രയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ ജീവൻ അറ്റുപോകുന്ന സാന്നിധ്യമാണോ? മറ്റുള്ളവർക്ക് ജീവൻ ഏകുന്ന, മറ്റുള്ളവർക്ക് ജീവൻ പകരുന്ന, മറ്റുള്ളവർക്ക് ജീവൻ ലഭിക്കുന്ന സാന്നിധ്യമാണോ നമ്മിൽ നിന്ന് ഉണ്ടാവുന്നത് എന്ന് ഒന്ന് ആലോചിക്കേണ്ടുന്നത് നല്ലതാണ്. പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതത്തിൽ നാം പലരെയും കണ്ടുമുട്ടാറുണ്ട്, പലരോടും സംസാരിക്കാറുണ്ട്, പലരോടും ഇടപഴകാറുണ്ട്. ഇവിടെയൊക്കെ നമ്മളോട് ഇടപഴകുന്ന ആളുകളിൽ നമ്മളുടെ സാന്നിധ്യവും സാമീപ്യവും നൽകപ്പെടുന്ന ആളുകളിൽ എങ്ങനെയാണ് നമ്മുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇടയാകുക? അവർക്ക് വേദന ഉളവാക്കുന്നുണ്ടോ? അവർക്ക് നിരാശ ഉളവാക്കുന്നുണ്ടോ? അതോ എന്റെ സാന്നിധ്യം അവർക്ക് അല്പസന്തോഷം, എന്റെ സാന്നിധ്യം അവർക്ക് അല്പസ്വാന്തനം ലഭിക്കുവാൻ ഇടയാകുന്നുണ്ടോ? അത് ഈ നോമ്പിന്റെ കാലങ്ങളിൽ ചിന്തിക്കുവാൻ ഇടയാകണം എന്ന് ഓർക്കുക. അതുകൊണ്ട് ജീവസുവിശേഷത്തിന്റെ വക്താക്കളായി തീരുവാനാണ് നമ്മുടെ വിളി. അത് മറന്നുപോകുവാൻ ഇടയായി തീരരുത്. പരിശുദ്ധ സഭയുടെ പിതാക്കന്മാരിൽ ഈ നമ്മുടെ കാലഘട്ടത്തിൽ നാം ഏറ്റവും സ്മരിക്കുന്ന ഒരാളാണല്ലോ അഭിധന്യ ഒസ്താദ്യസ് തിരുവേണി. തിരുവേണിയുടെ വാക്കുകളിൽ എപ്പോഴും പറയുന്ന, പ്രതിധ്വനിക്കുന്ന ഒരു ശബ്ദമാണ് ജീവസുവിശേഷത്തിന്റെ വക്താക്കളായി നാം മാറണം. ഈ ലോക ജീവിതത്തിൽ ജീവസുവിശേഷം ക്രിസ്തുവിന്റെ സുവിശേഷമാണ്, നല്ല വർത്തമാനമാണ്. ക്രിസ്തുവാകുന്ന ആ നല്ല വർത്തമാനത്തെ എത്രമാത്രം മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും ആവുന്നുണ്ട് എന്ന് ഓർക്കുക. അതുകൊണ്ട് ജീവസുവിശേഷത്തിന്റെ വക്താക്കളായി തീരുവാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? അത് നമുക്ക് ചിന്തിക്കേണ്ടുന്നത് ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, പ്രൊമോട്ട് ലൈഫ് ബൈ പാർട്ടിസിപ്പേറ്റിംഗ്. പ്രൊമോട്ട് ലൈഫ് ബൈ പാർട്ടിസിപ്പേറ്റിംഗ്, ഭാഗഭാഗിത്വം. അത് വലിയ ഒരു ആശയമാണ്, വലിയൊരു ചിന്തയാണ്. സഹായം, സഹകരണം എന്നിവയിലൂടെ ജീവൻ ഉളവാക്കുന്നവരായി തീരുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഭാഗഭാഗിത്വം വഹിക്കുക, അലിഞ്ഞു ചേരുക എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കുമ്പോൾ ജീവൻ നൽകുവാനും ഉളവാകുവാനുമുള്ള ഏറ്റവും നല്ല മാർഗം ഭാഗഭാഗിത്വം വഹിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും അകന്നും മാറിയും നിൽക്കുവാനാണ് നാം ഇഷ്ടപ്പെടുക, ഒറ്റപ്പെട്ട് നിൽക്കുവാനാണ് ഇഷ്ടപ്പെടുക, സഹകരിച്ചു നിൽക്കുവാൻ പലപ്പോഴും നമുക്ക് ആവുന്നില്ല. എന്നാൽ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു, നീ ഒറ്റയ്ക്ക് നിൽക്കേണ്ടുന്നവനല്ല, നീ സഹകരിച്ച് നിൽക്കേണ്ടുന്നവരാണ്. അതുകൊണ്ട് അകന്നു മാറി നിൽക്കേണ്ടുന്നവനല്ല. നമുക്കറിയാം യേശു തമ്പുരാൻ ഗോകുൽത്ത മലമുകളിലേക്ക് തനിക്ക് എടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഭാരമേറിയ ആ കുരിശും ചുമന്നുകൊണ്ട് പോകുമ്പോൾ വഴിത്താരയിൽ എത്രയോ ആളുകളാണ് ആ കുരിശ് ചുമന്നുകൊണ്ട് പോകുന്ന മനുഷ്യനെ കാണുവാൻ തടിച്ചുകൂടിയിരുന്നത്. എന്നാൽ കുറേനക്കാരനായ ഷീമോൻ യേശുവിന്റെ കുരിശ് എടുക്കുവാൻ യേശുവിനെ സഹായിക്കുവാനായി കൈനീട്ടി കൊടുക്കുകയാണ്, സഹകരിക്കുകയാണ്, ആ യേശുവിന്റെ ജീവിതത്തിൽ പങ്കുകാരനായി തീരുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും യേശു നമുക്ക് നൽകുന്ന കുരിശും പേറി യാത്ര ചെയ്യുന്നവരാണ്. ഇതുപോലെ യേശു നൽകുന്ന കുരിശും പേറി യാത്ര ചെയ്യുന്നവന്റെ, എന്റെ സഹയാത്രികരിൽ ഒരുവന്റെ യാത്ര ക്ഷീണം അവന് ഏകുമ്പോൾ, ഒരുവന്റെ ജീവിതയാത്രയിൽ അവന് തളർച്ച അനുഭവപ്പെടുമ്പോൾ, അവന്റെ കുരിശ് ഒന്ന് താങ്ങിക്കൊടുക്കുവാൻ, അവന്റെ വേദനയോട് ചേർന്ന് ഒന്ന് നിൽക്കുവാൻ, അവനെ ഒന്ന് സമാശ്വസിപ്പിക്കുവാൻ, അവന്റെ വേദനയോട് ഒരു ഭാഗഭാഗിത്വം പ്രകടിപ്പിക്കുവാൻ നമുക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് ഈ നോമ്പിന്റെ നാളിൽ ഒന്ന് നമുക്ക് ചിന്തിക്കുവാനായി കഴിയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കത്തുന്ന ഇന്ധനത്തിനെ ഊർജമാകുവാൻ ഒക്കുകയുള്ളൂവല്ലോ, കത്തുന്ന ഇന്ധനത്തിന് മാത്രമേ ഊർജം നൽകാൻ ഒക്കുകയുള്ളൂ. അതുകൊണ്ട് നാമും പ്രാർത്ഥനയിലൂടെ, നോമ്പിലൂടെ, ആരാധനയിലൂടെ കത്തുന്ന ഒരു ഇന്ധനമായി മാറണം. ആ ഇന്ധനത്തിന് മാത്രമേ മറ്റുള്ളവർക്ക് ഊർജം പകരുവാൻ ആവുകയുള്ളൂ എന്ന് ഓർക്കുക. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രമാണ്, അകന്നു മാറി ദൂരെ തനിയെ ഒരു മരക്കോമത്തിരിക്കുന്ന സക്കായിയെ നമുക്ക് കാണാൻ കഴിയും. യേശു പറയുന്നു, സക്കായിയെ നീ ഇറങ്ങി വരിക എന്ന്. യേശു താഴേക്ക് അവനെ വിളിക്കുകയാണ്, യേശുവിന്റെ ഭാഗഭാഗിത്വത്തിലേക്ക് അവനെ ഇറക്കിക്കൊണ്ടുവരികയാണ്. അതുകൊണ്ട് രക്ഷാകരമായ മനോഭാവങ്ങളിലേക്ക്, രക്ഷയുടെ വലിയ ദൗത്യത്തെ ഏറ്റെടുക്കുന്ന ആ വലിയ അനുഭവത്തിലേക്ക് ഉയർന്ന് പ്രവേശിക്കുവാൻ ഈ ഒരു ഇറങ്ങി വരൽ ആവശ്യമാണ് എന്ന് ഓർക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ യാഥാർത്ഥ്യമായ ജീവിത ലക്ഷ്യം സഫലീകരിക്കപ്പെടണമെങ്കിൽ ഒരു കയറിപ്പോകലും ഒരു ഇറങ്ങി വരലും ആവശ്യമാണ് എന്ന് നാം വിസ്മരിച്ചു പോകരുത്. എങ്ങനെയാണ് കയറിപ്പോകുവാൻ സാധിക്കുക? ഉന്നതങ്ങളിലേക്ക്, ഉയരങ്ങളിലേക്ക് തനിയെ ഒന്ന് വേറിട്ട് കയറിപ്പോകുവാൻ നമുക്കാകണം. കർത്താവ് പറയുന്നുണ്ട്, വേറിട്ട് വന്ന് ആശ്വസിച്ചുകൊള്ളുവനെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കൂട്ടത്തിൽ നിന്ന് വേറിട്ട് ഉയരങ്ങളിലേക്ക് നോമ്പിലൂടെ, പ്രാർത്ഥനയിലൂടെ, കൗദാശിക അനുഭവത്തിലൂടെ ഒരു കയറിപ്പോക്കൽ നമുക്ക് ആവശ്യമാണ്. അവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു ഊർജ്ജമുണ്ട്. നമുക്കറിയാവുന്ന സുവിശേഷം പഠിക്കുമ്പോൾ കർത്താവിന് എന്റെ ശിഷ്യന്മാരും മലമുകളിൽ ഇരുന്ന് പിതാക്കന്മാരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരുവൻ പറയുകയാണ്, ഇവിടെ ഇരിക്കുന്നത് നന്ന്. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഈ സംഭവം മനസ്സിൽ ഓർമ്മ വരുമല്ലോ. ഇവിടെ ഇരിക്കുന്നത് നല്ലത്. കർത്താവ് എന്താ അവരോട് പറയുക? ഇവിടെ ഇരിക്കുവാനല്ല നമ്മുടെ വിളി, ഇവിടെ നിന്ന് താഴ്വാരയിലേക്ക് ഇറങ്ങണം. അതുകൊണ്ട് നോമ്പിലൂടെ, പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ക്രിസ്തു അവബോധം, നമുക്ക് ലഭിക്കുന്ന ഒരു ക്രിസ്തു സാന്നിധ്യം, നമുക്ക് ലഭിക്കുന്ന ഒരു ദൈവിക ശക്തി, അതും അനുഭവിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച് ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരിക്കുവാനല്ല നമ്മുടെ വിളി. ക്രിസ്തുവിനോട് ഭാഗമായി തീരുവാനാണ്. ക്രിസ്തുവിന്റെ പ്രവർത്തനത്തോട്, ക്രിസ്തു കാട്ടിയ സ്നേഹത്തോട്, ക്രിസ്തു കാട്ടിയ സഹനത്തോട്, ക്രിസ്തു കാട്ടിയ കരുതലിനോട് ഭാഗമായി തീരുവാനാണ് നമ്മുടെ വിളി എന്ന് മറന്നുപോകരുത്. അതുകൊണ്ട് ജീവ സുവിശേഷത്തിന്റെ വക്താക്കളായി തീരുവാൻ വിളി ലഭിച്ചിരിക്കുന്ന നമുക്ക് ഒന്നാമത്തെ ചിന്ത ഭാഗഭാഗത്വമായി തീരണം യേശുവിന്റെ പ്രവർത്തനത്തോട് എന്നുള്ളതാണ്. വീണ്ടും പറയുകയാണ്, ഇവിടെ നമ്മളെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നു, പ്രൊമോട്ട് ലൈഫ് ബൈ ഷെയറിംഗ്, പങ്കുവയ്ക്കുന്ന ഒരു ജീവിത അനുഭവം നമ്മിൽ ഉണ്ടാവണം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഞാനൊരു കേരളത്തിൽ വസിക്കുന്ന ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ, ഒരു സാധാ മനുഷ്യൻ എന്നുള്ള നിലയിൽ, അവിടെയൊക്കെ കണ്ടുവരുന്ന ഒരു ദുഷ്കര പ്രവണതയുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ പങ്കുവയ്ക്കുന്ന മനോഭാവം നഷ്ടപ്പെട്ടു പോവുകയാണ്. എല്ലാം എനിക്ക് മാത്രം എന്ന് ചിന്തിക്കുന്ന, എല്ലാം എന്റെ ഭവനത്തിന് വേണ്ടി മാത്രം എന്ന് ചിന്തിക്കുന്ന, എല്ലാം എനിക്കും എന്റെ ചെറിയ അന്ന് കുടുംബത്തിനും എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു ദുഷ്കരമായ സൃഷ്ടിച്ച പ്രവണതയിലേക്ക് മനുഷ്യ മനസ്സ് പോവുകയാണ്. ഇവിടെ അങ്ങനെയല്ല എന്ന് പലയിടങ്ങളും കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം വളരെ വ്യക്തമായി തനിക്ക് ലഭിക്കുന്ന വീരത്തിൽ നിന്ന് ദൈത്വത്തെ മാറ്റിവെച്ച് നല്ലതിനു വേണ്ടി കൊടുക്കുവാൻ, പ്രവർത്തിക്കുവാൻ ഒക്കെ ശ്രമം കാട്ടുന്ന ആളുകളെ ഇവിടെ കണ്ടെത്താൻ സാധിക്കും, കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ ഉള്ളത് കൊണ്ട് അനേക പ്രവർത്തനങ്ങൾ സഭയിലുടനീളം നടത്തപ്പെടുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമാണല്ലോ. അതുകൊണ്ട് ഈ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഉള്ള ഈ ഗുണത്തെ വിസ്മരിച്ചുകൊണ്ട് ഞാൻ പറയുകയല്ല, നമുക്കൊക്കെ ജീവിതത്തിൽ വേണ്ടതും എന്നാൽ ഇന്ന് ലോകത്തെ വീക്ഷിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നതുമായ ഒരു ക്രൈസ്തവ ഗുണം എന്താ എന്ന് ചോദിച്ചാൽ പങ്കുവയ്ക്കുന്ന ഒരു മനോഭാവം. ഇത് കർത്താവ് നമുക്ക് പഠിപ്പിച്ചതാണ്. കർത്താവ് നൽകുന്നതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമുക്ക് ആവണം. കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്, നിനക്കുള്ളവ ദാനം ചെയ്യുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. നിനക്കുള്ളത് ദാനം ചെയ്യുക, അപ്പോഴാണ് സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാവുക. അതുകൊണ്ട് ജീവന്റെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നത് ജീവൻ ദാനം നൽകിക്കൊണ്ടാണ്. ജീവന്റെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നത് ജീവൻ ദാനം നൽകിക്കൊണ്ടാണ്. അത് കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വലിയ സത്യമാണ്. തന്റെ ജീവനെ കൊടുത്തുകൊണ്ടാണ് ജീവനെ വർദ്ധിപ്പിക്കുക എന്ന് ഓർക്കുക. അതുകൊണ്ട് ഈ ലോകത്ത് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഈ ക്രിസ്തുവിനെ ആഴമായി സ്നേഹിക്കുന്നെങ്കിൽ, ഈ ക്രിസ്തുവിനെ മനസ്സിൽ വേറുന്നെങ്കിൽ, ഈ ക്രിസ്തുവിനെ ഉള്ളിൽ നാം സ്വീകരിച്ചെങ്കിൽ, നമുക്കുള്ളത്, നമുക്ക് ലഭിക്കുന്നത് മറ്റുള്ളവർ കൂടെ പങ്കുവയ്ക്കുവാനാണ് നമ്മുടെ വിളി എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10:17 പറയുന്നുണ്ട്, എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അവനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് പിതാവ് നമ്മെ സ്നേഹിക്കണമെങ്കിൽ എനിക്ക് ലഭിച്ച ജീവനെ കൊടുക്കാൻ നമുക്ക് ആകണം. എനിക്ക് ലഭിച്ച ജീവിതത്തെ മറ്റുള്ളവർക്ക് കൊടുക്കാനാവണം. എനിക്ക് ലഭിച്ച ജീവിതത്തിന്റെ ചില നല്ലതിനെ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുക നമുക്ക് ആവണം. അവിടെയാണ് യഥാർത്ഥമായ ആത്മസാക്ഷാത്കാരം പ്രാപിക്കുക നമുക്ക് സാധിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുക. അറുപ്പാനും മോഷ്ടിപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10 നല്ല ഇടയനായ യേശുവിന്റെ ആ വരവിനെ പറ്റി, ദൗത്യത്തെ പറ്റി പഠിപ്പിച്ചിരുന്ന വേദഭാഗം ഒന്ന് ധ്യാനിക്കുവാൻ ഈ വിശുദ്ധമായ ദിവസത്തിൽ നമുക്ക് ആകട്ടെ. അതുകൊണ്ട് എന്റെ വിളി എന്താ, എന്റെ ദൗത്യം എന്താ എന്നൊന്ന് ചിന്തിക്കുവാൻ, ഒന്ന് ക്രിസ്തുവിലേക്ക് എന്റെ മനസ്സിനെ ഒന്ന് ഉയർത്തുവാൻ, എനിക്ക് ക്രിസ്തു ദൗത്യം പൂർത്തീകരിക്കാൻ എന്താണ് എന്റെ ദൗത്യം എന്തെന്ന് തിരിച്ചറിയുവാൻ, ജീവസുവിശേഷത്തിന്റെ യഥാർത്ഥ വക്താക്കളായി ഈ ലോകത്ത് ജീവിക്കുവാൻ, പരിശുദ്ധ സഭയുടെ കൊമ്പ് ഉയർത്തക്ക നിലയിൽ സഭാമക്കൾ എന്ന നിലയിൽ സത്യമാകുന്ന യേശുവിനെ ഉള്ളിൽ കയറിക്കൊണ്ട് മറ്റുള്ളവർക്ക് സ്വാന്തനമേറുന്ന, മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുന്ന ജീവസുവിശേഷത്തിന്റെ വിതരണക്കാരായി മാറുവാൻ വിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥത, പരിശുദ്ധ ദൈവമാതാവിനെ പോലെ അകവും പുറവും ബാഹ്യമായും ആന്തരികമായും വിശുദ്ധിയുടെ അനുഭവത്തെ പ്രാപിക്കുന്ന നല്ല ദൈവമക്കളായി രൂപാന്തരപ്പെടുവാനും, വേദനിക്കുന്ന നമുക്ക് വേദനിക്കപ്പെടുന്നവന്റെ വേദനയിൽ സമരസപ്പെടുവാൻ, രോഗികളാകുന്ന നമുക്ക് രോഗികളായിരിക്കുന്നവരുടെ രോഗത്തെ തിരിച്ചറിഞ്ഞ് അവരുടെ രോഗങ്ങൾക്ക് ശമനം ലഭിക്കും എന്നുള്ള ഒരു പ്രത്യാശ അവർക്ക് പകരുവാൻ, അങ്ങനെ സ്വന്തം ദേശം വിട്ട് അന്യദേശത്ത് വന്ന് വസിക്കുമ്പോൾ പരസ്പരം സ്നേഹത്തിന്റെ, പരസ്പരം കരുതലിന്റെ വക്താക്കളായി മാറുവാൻ ഈ നോമ്പുകാലം നമുക്ക് ഉപകരിക്കട്ടെ. നമ്മുടെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് പരസ്പരം കാണാതെ ദൈവസന്നദ്ധിയിൽ പരസ്പരം കണ്ടുകൊണ്ട് ദൈവം നമ്മെ കാണുന്നുണ്ട് എന്നുള്ള ഒരു ഉത്ബോധ്യത്തിൽ നടത്തുന്ന ഈ പ്രാർത്ഥന കൂട്ടായ്മ, ഈ ശുശ്രൂഷ ദൈവസന്നദ്ധിയിൽ പ്രീതികരമായി തീരട്ടെ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ ശക്തീകരിക്കട്ടെ. അഭിവന്ദ്യ തിരുമേനിക്ക് വേണ്ടിയും വന്ദ്യ വൈദികർക്ക് വേണ്ടിയും ഇത് സംബന്ധിക്കുന്ന സകല വിശ്വാസി സമൂഹത്തിന് വേണ്ടിയും ദൈവസന്നദ്ധിയിൽ തെലങ്കിനായന്റെ പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട് ഈ അവസരത്തിനായ ദൈവത്തെ സ്തുതിച്ച് ഇന്ന ദിവസം എനിക്ക് നൽകിയതിനെ ഓർത്ത് അഭിവന്ദ്യ തിരുമനസ്സിനോടും വന്ദ്യ വൈദിക ശ്രേഷ്ഠരോടും, പ്രത്യേകിച്ച് ഏറ്റവും സ്നേഹിതനായിരിക്കുന്ന പ്രിയ രാജേഷ്വച്ചനോടും പ്രത്യേകമായ സന്ദേശം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ശുദ്ധീകരിക്കട്ടെ. രക്ഷാകരമായ കഷ്ടാനുഭവത്തിന്റെ ആത്മീയ അനുഭവം ദൈവം നമ്പുരാൻ നമുക്ക് നൽകുവാൻ തക്കവണ്ണം ആത്മീയ ശുദ്ധീകരണം നൽകുമാറാകട്ടെ.
പരിശുദ്ധമായ ഈ നോമ്പിൽ കൂടി പ്രയാണം ചെയ്യുന്ന ഇതിനേക്കാളുപരിയായി ദൈവമാതാവിന്റെ വചനിപ്പ് പെരുന്നാള് വളരെ ശ്രദ്ധയോടുകൂടി സഭ ഒട്ടം അധികം ആരാധനയിൽ കൂടി ആരാധിക്കുന്ന ഈ ദിനങ്ങളിൽ വളരെ ശ്രേഷ്ഠമായ ഒരു ദൂത് കേൾക്കുവാൻ തക്കവണ്ണം ദൈവം പ്രിയപ്പെട്ട ലക്ഷ്യത്തിനും കൂടി നമ്മൾ ഇടയാക്കി എന്നുള്ളതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അനുഗ്രഹീതമായ ഒരു ധ്യാനം നയിച്ച വന്യാച്ചിലുള്ള നന്ദി ആമുഖമായിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവമാതാവ് പെട്ടകം എന്നുള്ള ഒരു സങ്കല്പം നമ്മുടെ പിതാക്കന്മാരുടെ ശ്രദ്ധേയമായ ഒരു ദൈവ ശാസ്ത്രത്തിൽ ഊന്നിയ, പ്രത്യേകിച്ച് മാതാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശാസ്ത്രത്തിൽ ഊന്നിയ ഒരു ചിന്താഗതിയാണ്. പെട്ടകത്തില് 2-3 പ്രധാന സംഗതികൾ ഉണ്ടായിരുന്നു. അത് മുഴുവൻ ഇസ്രായേൽ ജനങ്ങളെ അവരുടെ പ്രയാണത്തിൽ ദൈവിക സാന്നിധ്യം തിരിച്ചറിയുന്ന ഒരു അനന്ത സാധ്യതയെ അവരെ നയിച്ചതാണ്. ആ ഇസ്രായേൽ ജനങ്ങളെ നയിച്ച സാധ്യതയാണ് പ്രപഞ്ചത്തെ മുഴുവൻ നയിപ്പാൻ തക്കവണ്ണം, ഉദരത്തിൽ ഒതുക്കി ഈ ലോകത്തിലേക്ക് അയക്കുവാൻ തക്കവണ്ണം സ്വയം ഒരുങ്ങി തീർത്ത മാതാവിന്റെ ചിത്രം. അതുകൊണ്ട് തന്നെ സാക്ഷ്യപ്പെട്ടകത്തെ വഹിച്ച ഉദരത്തിൽ വഹിച്ച അമ്മയായിട്ടാണ് സഭ ദൈവമാതാവായ കന്യകമറിയാമനെ പ്രത്യേകമായിട്ട് വാഴ്ത്തുകയും അമ്മയുടെ പെരുന്നാളൊക്കെ ഏറ്റവും പ്രാധാന്യത്തോടെ മാതാവിന്റെ പെരുന്നാളുകളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പെരുന്നാളാണ് മാർച്ച് 25. ഒരുപക്ഷെ നമ്മൾ ആളുകൾക്ക് എത്രമാത്രം അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമാണ്. ഒരുപക്ഷെ നമുക്ക് ഒത്തിരി വിശുദ്ധന്മാര് ലോകത്തിലൊക്കെ ഉണ്ടെങ്കിലും മറ്റുള്ള വിശുദ്ധന്മാരെക്കാൾ ഉപരിയായി ഏറ്റവും സമസ്ത സെയിൻസിലും ഏറ്റവും ഔന്നിത്യത്തിൽ മാതാവിനെ ദർശിക്കാനുള്ള കാരണം മാതാവിന്റെ ശരീരത്തിന്റെയും കൂടെ വാല്യുവാണ്. കാരണം ബാക്കിയുള്ള വിശുദ്ധന്മാരുടെയൊക്കെ ശരീരം മണ്ണോട് ചേരുമ്പോൾ മാതാവിന്റെ ശരീരം അങ്ങനെയല്ല എന്നുള്ളതാണ് നമ്മളെ സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം മാതാവിന്റെ ശരീരത്തിന് ഏറ്റവും മൂല്യമുണ്ടാകാനായിട്ട് കാരണം ക്രിസ്തുവിന്റെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ചേർന്ന ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശരീരം. അപ്പൊ ദൈവത്തിന്റെ ശരീരവുമായിട്ട് ചേർന്ന ശരീരമായോണ്ട് ആ ശരീരത്തിന് അമർത്യതയുണ്ട് എന്നുള്ളത് ഒരു ചിന്ത നമ്മളെ നയിക്കുന്നുണ്ട്. അതേ വിശുദ്ധിയിലാണ് മാതാവ് ഈ ലോകത്തിൽ ജീവിച്ചതും ഇന്നും ആ അമ്മയുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും പ്രത്യേകിച്ച് വിളിക്കുന്നവർക്ക് അളവില്ലാതെ ലഭിക്കുന്നു എന്നുള്ളത് സംശയമില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ്. പന്നിയച്ചന് ആ ഒരു ആഴമായ ഒരു ചിന്തയാണ് നമ്മളെ പ്രബോധിപ്പിച്ചത്. അതിലുപരി മാതാവ് സമൂഹത്തിൽ കാണിച്ച ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെ മനോഭാവം, നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി തിരിച്ച് സമസ്ത മാനവജാതിക്ക് വേണ്ടി തന്റെ രക്തം ചീന്തി പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിച്ച ആ ഒരു യാഥാർത്ഥ്യം തന്നെ, അതിന്റെ ഭാഗമായി തന്നെ അമ്മയും തന്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചു. അപ്പൊ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തോട് ചേർന്നിരിക്കുന്ന എല്ലാ ആളുകളുടെയും ജീവിതത്തിന് ഒരു വലിയ ലക്ഷ്യബോധമുണ്ട് എന്നുള്ളൊരു ചിന്തയാണ്. പലപ്പോഴും നോമ്പ് അനുഷ്ഠിക്കുന്ന ഞാൻ എന്റെ നിങ്ങളുടെയൊക്കെ ഒരു ധാരണ, നമ്മുടെയൊക്കെ ഓരോ നോമ്പിന്റെ പിന്നിലും നമ്മുടേതായ ചില താല്പര്യങ്ങളുണ്ട്, നമ്മുടേതായ ചില ആഗ്രഹങ്ങളുണ്ട്, നമ്മുടേതായ ചില പ്രതീക്ഷകളുണ്ട്. ഈ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ ഈ ലോകത്തിൽ ജീവിക്കാൻ തക്കവണ്ണം എന്തൊക്കെ നേടിയെടുക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ്. പക്ഷെ ആ ചിന്താഗതിക്ക് അപ്പുറമായി നമ്മുടെ ലക്ഷ്യം നമ്മുടേതായ ചില സന്തോഷങ്ങളും താല്പര്യങ്ങളും മാത്രമൊന്നുമല്ല, സമൂഹത്തിന്റെ താല്പര്യത്തെ സ്വന്തം താല്പര്യമായി കണ്ടുകൊണ്ട് മറ്റുള്ളവരെയും മനസ്സ് തുറന്ന് സഹായിക്കുകയും ബലഹീനർക്ക് ഹസ്തം നീട്ടിക്കൊടുത്ത് രക്ഷപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ഉദാത്തമായ മാതൃക, ആ ഒരു ചിന്തയോടെ നമ്മളെ ശക്തമായി സ്വാധീനിക്കുകയും സംശീകരിക്കുകയും ചെയ്യണം എന്നുള്ളൊരു നല്ല ദൂത് ഭഗവാൻ അച്ഛൻ നമുക്ക് നൽകി. നമുക്കറിയാം നമ്മുടെ സഭയിൽ വിവിധ ആത്മീയ സംഘടനകളുണ്ട്. ഓരോ സംഘടനകളുടെയും പ്രധാനപ്പെട്ട ഒരു തലം തന്നെയാണ് പ്രവർത്തനം. പക്ഷെ എത്രമാത്രം ഒരു പ്രാധാന്യത്തോടെ നമുക്കത് സാധിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ സഭയ്ക്കകത്തും പുറത്തുമായി ധാരാളം ജനങ്ങൾ ഒരുപക്ഷെ വളരെ പ്രയാസപ്പെട്ടും പ്രതിബന്ധത്തിലും കഴിയുന്ന ആളുകളുണ്ട്. രോഗം മൂലം ചികിത്സിക്കാൻ വകയില്ലാതെ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോലും പ്രയാസപ്പെട്ട് ഒക്കെ കഴിയുന്ന പല ആളുകളുമുണ്ട്. നമ്മൾ പൊതുവായിട്ട് പറയും എല്ലാ ആളുകളും വലിയ സുഖമായിട്ട് ജീവിച്ചല്ല, അല്ലാതെ ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അവർ എന്റെ അടുക്കിലേക്ക് വരട്ടെ, ഞാൻ അവരെ സഹായിക്കാം എന്നുള്ള ഒരു ചിന്താഗതിക്ക് അപ്പുറമായി ഞാൻ അവരുടെ അടുക്കിലേക്ക് ചെല്ലുവാനും അവരുടെ പ്രയാസങ്ങളെ എന്റെ പ്രയാസങ്ങളായി കണ്ടുകൊണ്ട് ദൈവസ്നേഹം എന്നിലും അവനിലും ഒരുപോലെ നടത്തത്തക്കവണ്ണം ലക്ഷ്യബോധത്തോട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ഈ നോമ്പും അനുഷ്ഠാനങ്ങളും അല്ലെങ്കിൽ ആചാരങ്ങൾക്കൊക്കെ ഒരു മൂല്യമുണ്ടായിത്തീരുന്നത്. അവിടെ അച്ഛനെ പ്രസംഗത്തിൽ ഓർപ്പിച്ചല്ലോ, തങ്കം കൊണ്ട് അത് മുഴുവനും തങ്കം കൊണ്ട്, പെട്ടകം മുഴുവൻ തങ്കം കൊണ്ട് പൊന്നുകൊണ്ട് പൊതിയപ്പെടണം. ശരിയാ, നമ്മുടെ ആളുകളൊക്കെ പൊന്നുകൊണ്ട് പൊതിയപ്പെടാറുണ്ട്. പക്ഷെ ആ പൊതിയപ്പെടലെന്ന് പറയുന്നത് ഈ മറ്റുള്ളവരെ ആകർഷിക്കാനായിട്ടൊക്കെ കാണിക്കുന്ന പൊന്നുകൊണ്ടുള്ള പൊതിയല്ല. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന പൊന്നുകൊണ്ട് അച്ഛൻ അത് ഓർപ്പിച്ചു, ആ പൊന്നുകൊണ്ട് ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ആകർഷിക്കത്തക്കോണം ആത്മീയ നിറവ് കൊണ്ട് ചുറ്റപ്പെടണം എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ അങ്ങനെ ജീവിക്കാൻ അങ്ങനൊരു നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഈ നോമ്പുകളും ഒക്കെ ആ ഒരു ആത്മീയ ബോധത്തിലേക്ക് അവബോധത്തിലേക്ക് ആകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. വളരെ ശ്രേഷ്ഠമായ ഒരു ദൂത് ഈ പ്രത്യേകിച്ച് മാതാവിന്റെ ഓർമ്മയോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ ഈ വചനപൂരനോട് അനുബന്ധിച്ച് പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ തലത്തിൽ തന്നാച്ചുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമുക്കറിയാം നേരത്തെ ഓർപ്പിച്ചതുപോലെ തുറന്നുള്ള രണ്ട് ഒരാഴ്ച ഓശാനയുടെയും അതിനുശേഷം കഷ്ടാനുഭവാഴ്ചയുടെയും പിന്നെ നമ്മുടെ കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ ലോകം കണ്ട ഏറ്റവും സന്തോഷത്തിന്റെ ആ ഒരു തലങ്ങളിലേക്ക് നമ്മുടെ വിചാരങ്ങളെയൊക്കെ കൊണ്ടെത്തിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ. ഏറ്റവും വിശുദ്ധിയോടുകൂടി പ്രാർത്ഥനയോടുകൂടി നമ്മുടെ കർത്താവിന്റെ പുനരുദ്ധാനത്തെ നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ഒരു ജയഘോഷമായി ഉൾക്കൊള്ളത്തക്കവണ്ണം നമ്മുടെ മനസ്സുകളെ സുതാര്യമാക്കുവാൻ ദൈവനമ്പുരാന് പ്രത്യേകമായിട്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒരിക്കൽ കൂടി ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് വളരെ നല്ല ശ്രേഷ്ഠമായ ഒരു ദൂത് നമുക്ക് നൽകിയ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. സുവിശേഷ ഗീതത്തിലെ അനുതാപത്തിന്റെ ഒരു ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പാഠപുസ്തകത്തിൽ നമ്മൾ നിരന്തരം ധ്യാനത്തിൽ ഉപയോഗിക്കാറുള്ള കർത്താവെ കറയില്ലാത്ത ഹൃദയം എനിക്ക് അറളിയിടണമേ എന്നുള്ള ഗീതം നമുക്ക് പാടാം. നമ്മുടെ ഹൃദയത്തെയൊക്കെ ആർദ്രതയിലും അനുതാപത്തിലും പൊതിയത്തക്കവണ്ണം ഉള്ള ഒരു ഗീതമാണ് നമ്മുടെ പിതാക്കന്മാര് ഏറ്റവും താഴ്മയോടും ഒരു കണ്ണീരിന്റെ കണ്ണിയിൽ കൂടി ശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവം നമ്മൾ ഉണ്ടാക്കി തരുവാൻ തക്കവണ്ണം എഴുതിയ ഒരു ധ്യാനഗീതമാണ് ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന കേട്ടുവരുന്ന
കർത്താവേ കറയിൽ ചിത്താവേലിക്കരുളിടണമേ പിഴയാധികാരം ചെയ്തതിനാ മുന്നേ കാണതു വാഷമായി കർത്താവേ പ്രാർത്ഥനയാ സുസ്ഥിരവും ചൂരുമാവിനെ എന്നുള്ളിൽ നന്നായും നോബോധോക്കണമേ ആത്മാവെന്നുള്ളിൽ ദിവസം പ്രതിപാർത്തിടണമേ മൗനം ദീപിക്കാതെ സമാനത്തോടതു വാഴണമേ എൻ പാപത്തിൻ പ്രകുലതയാ മനസ്സിൽ പാർക്കണമേ കർത്താവേന്ദുമാളവില്ലാത്തൊരു
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലങ്ങളെ വണക്കാം. പ്രത്യേക പ്രാർത്ഥനയ്ക്കായിട്ട് പ്രവർത്തിക്കപ്പെട്ടിരിക്കുന്ന പേരുകൾ വായിക്കുന്നു. അന്നമ്മ സക്കറിയ ശാരീരികമായി വളരെ പ്രയാസത്തിലും വേദനയിലുമായിരിക്കുന്നു, അദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൂടാതെ കുഞ്ഞുമോൾ, ആപ്പച്ചൻ എന്നിവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം.
അതോടൊപ്പം ബ്രെയിൻ ട്യൂമർ കഴിഞ്ഞ ചികിത്സയിലായിരിക്കുന്ന ആലീസിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കും. അതോടൊപ്പം ബ്രെയിൻ ട്യൂമർ കഴിഞ്ഞ ചികിത്സയിലായിരിക്കുന്ന രാജിയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കും. സർജറി കഴിഞ്ഞ് സുഖം പ്രാപിച്ചു വരുന്ന വർഗീസിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു.
ഈ ദിവസത്തിന്റെ പ്രത്യേക പ്രാധാന്യം നമ്മൾ കേട്ടുകഴിഞ്ഞു. ദൈവമാതാവിനോടുള്ള വചനത്തിന്റെ വലിയ ദിവസത്തിൽ ശുദ്ധിമതിയായ മാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമ്മുടെ രോഗികളെയും നമുക്കുള്ള സകലത്തെയും ദൈവം നൽകിയിരിക്കുന്ന എല്ലാ ദാനങ്ങളെയും നമ്മുടെ ആവശ്യ ഭാരങ്ങളെയൊക്കെ മാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കുർബാനക്രമത്തിലെ 240-ാമത്തെ പേജിലുള്ളതായ മധ്യസ്ഥ പ്രാർത്ഥന ഈ സമയത്ത്
നടത്തുന്നു. മാർഗ്ഗതയുള്ളവനായ കർത്താവേ, നിന്റെ കരുണ പാതി ഞങ്ങൾക്ക് തുറന്നു പറയണമേ. ഞങ്ങൾ നിന്നെ ആശ്രയമാക്കിയതിലേക്ക് ഞങ്ങൾ ലജ്ജിച്ചു പോകുമാറാകരുതേ. ഞങ്ങളെ രക്ഷിക്കുകയും ചില ദുരിതങ്ങളിൽ വീണ്ടുകൊള്ളുകയും ചെയ്യണമേ. മനുഷ്യകുലത്തിന്റെ രക്ഷത്തിന് വേണ്ടി എടുപ്പാറും നീയാവുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ സങ്കേതപ്പെടുന്നതിനാൽ ഞങ്ങളോട് ദയ ചെയ്യണമേ. ഞങ്ങളൊട്ടും കോപിക്കുകയും വരുതേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവും ആ കളങ്ങളും കുറവുകളും ഞങ്ങളോട് ഓർക്കരുതേ. നീയും ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും കൈവേലയുമാകിയാലും നിന്റെ നാമം ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഞങ്ങളെ സംരക്ഷിച്ച് നിനക്ക് പതിവുള്ള പ്രകാരം ആർദ്രതയോടും അനുകമ്പയോടും കൂട് ഞങ്ങളുടെ സ്വത്തുക്കളും ഞങ്ങളെ വീണ്ടുകൊള്ളണമേ. നിന്റെ പക്കൽ അപേക്ഷാ സ്വാതന്ത്ര്യവും സംപ്രീതിയുള്ളവളുമായി നിന്നെ പ്രസവിച്ച പരിശുദ്ധ കന്യോറെ അമ്മയുടെ പ്രാർത്ഥനയാൽ ഉത്തമനെ ഏതേതോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ.
ോരാടിയും ഉൾക്കൊണ്ടൊരുമിയമാപ്പേട്ടിവ നിന്താമ്യം ദൈവജനനി ദൃഷ്ടിരന്മാരും വെളിവാനാൽ ശ്രീകന്മാരും നിങ്ങൾ മമ്മം കാണിതു നിന്നോടെ സുതനാമതിഹായെ സ്തുതി ചെയ്യും നാടിയാർ ഞങ്ങൾ താനെന്നും വന്നെ
ശുദ്ധതയുടെ ശുദ്ധ സ്ഥലത്ത് സകല വിശുദ്ധന്മാർക്കും ഉപരിയായ സ്ത്രീ നവജനമാൻ ദൈവത്തെ പ്രസവിച്ച നിർമ്മലയും സകലത്തിലും മാതൃളുമായ മാതാവേ, ഞങ്ങളെല്ലാവരെയും സകല ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ നിന്റെ ഏകജാതനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മാതാവേ, അപേക്ഷിക്കുന്നവരുടെ യാതനകളെ അപേക്ഷിക്കാത്തവളെ എന്നിങ്ങനെ നിന്നോട് നിലവിളിച്ച് അപേക്ഷിക്കുന്ന സകലരും നിന്റെ മധ്യസ്ഥതിയാൽ വരുവാനിരിക്കുന്ന സകല ശിക്ഷകളിൽ നിന്നും സംരക്ഷിക്കപ്പെടണമേ. ഞങ്ങളുടെ നാഥിയാകുന്ന കന്യകയെ, ശുദ്ധിമതിയും ശ്രേഷ്ഠയുമാനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്നിൽ നിന്ന് ജനിച്ചവരായ പുത്രൻ ഞങ്ങളുടെ ബലഹീനതകളെ പരിഹരിക്കുകയും രോഗങ്ങളെ സൗഖ്യമാക്കുകയും കറകളെ മായച്ചു കളയുകയും ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും നിരൂപണങ്ങളെ സ്ഫുടം ചെയ്യുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അവൻ ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുകയും പാതകളെ ശരിപ്പെടുത്തുകയും നടപടികളെ സ്ഥിരപ്പെടുത്തുകയും കടങ്ങളെ വീട്ടുകയും കുറവുകളെ നീക്കിക്കളയുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞ മാതാവേ, നിന്റെ ഏകജാതനായ പുത്രനോടുള്ള നിന്റെ യാചനയാൽ ഞങ്ങളുടെ ബലഹീനതകൾ നീങ്ങി ഞങ്ങൾ ശക്തിപ്പെടേണമേ. വൃദ്ധജനങ്ങൾ സംരക്ഷിക്കപ്പെടേണമേ. യൗവനക്കാർ കാത്തുകൊള്ളപ്പെടേണമേ. സ്ത്രീ പുരുഷന്മാർ ദൈവഭക്തിയുള്ളവരാകണമേ. ശിശുക്കൾ വളർത്തപ്പെടുകയും സമീപസ്ഥർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമേ. വിദൂരസ്ഥ സമാധാനത്തോടെ തിരിച്ചു വരികയും ദുർബലന്മാർക്ക് കനിവ് ലഭിക്കുകയും ചെയ്യണമേ. പാപികളുടെ കടങ്ങൾ ക്ഷമിക്കപ്പെടണമേ. വിശ്വാസികളായി വാങ്ങിപ്പോർക്ക് കരുണ ലഭിക്കണമേ. അധർമ്മികളായി മനുഷ്യരുടെ ദുഷ്ടതയിൽ നിന്നും കരുണയില്ലാത്ത അധികാരികളുടെ പീഡനങ്ങളിൽ നിന്നും പരിശുദ്ധ
സഭയിൽപ്പെടണമേ.
ശുദ്ധിമതിയായ മാതാവേ, കീർത്തിയുള്ളതും സുപ്രസിദ്ധവുമായ നിന്റെ പരിശുദ്ധതയെ സമീപിക്കുന്ന സകലിൽ നിന്നും ദ്രോഹികളുടെ നോട്ടത്തെ പിന്തിരിപ്പിക്കുവാൻ നിന്റെ ഏകപുത്രനോട് അപേക്ഷിക്കണമേ. നിന്റെ പ്രാർത്ഥനയാൽ നിരന്തരമായും എല്ലാ കാലത്തും ദൈവകരുണയാകുന്ന കോട്ടയവരെ ചുറ്റുകയും ദൈവകൃപയാകുന്ന യവനിക അവരെ മറക്കുകയും അവർ വിജയികളായി തീരുകയും ചെയ്യുമാറാകട്ടെ. രഹസ്യവും പരസ്യവുമായ ശത്രുക്കടകൃഷ്ണതയിൽ നിന്ന് അവർ മുക്തരാകണമേ. അവരും ദലഹീന രാജ്യങ്ങളും സ്നേഹിതരായിരിക്കുന്ന ഭട്ടക്കാരും ശുശ്രൂഷകരും ശേഷമുള്ള സകല ജനങ്ങളും കാത്തുകൊള്ളപ്പെടേണമേ. ഞങ്ങൾ മൂന്ന് പ്രാവശ്യം കുറിയലായി സോഹൻ എന്ന ഉച്ചത്തിൽ പറയുന്നു.
കുറിയേലായി സോൻ, കുറിയേലായി സോൻ, കുറിയേലായി സോൻ, കർത്താവ പരിപൂർണ പാപ വിമോചനവും കുറിയേലാ.
ഞങ്ങളുടെ പിതാവേ
സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ, ഞങ്ങളോട് ശ്രമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രവർത്തിക്കരുതേ,
കൃപ നിറഞ്ഞ മാതാവേ നിനക്ക് സമാധാനം.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന പുത്ര തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധം ആവാസവും ദൈവം തമ്പുരാനെ വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് തിരസ്സുകൾ നമിച്ച് ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ അടുത്ത് വന്ന് അനുഗ്രഹം പ്രാപിക്കാൻ വന്നിരിക്കുന്ന മക്കളായ ഞങ്ങൾ എല്ലാവരുടെ മേലും, ഞങ്ങളുടെ എല്ലാ അപേക്ഷകളുടെ മേലും, പ്രത്യേകിച്ച് രോഗികളായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും, ഞങ്ങളുടെ ഓർമ്മയിൽ രോഗികളായി കിടക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും, ദുഃഖവും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും, മദ്യപാനവും മയക്കുമരുന്ന് പോലും സംഘർഷം അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ മേലും, സഭയുടെ മേലും, സംഘടനയിലെ പിതാക്കന്മാരുടെ മേലും, അതെല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് തുറന്നടക്കാൻ പോകുന്ന സഭയുടെ എല്ലാ ശുശ്രൂഷകളുടെ മേലും ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നരവനെ ലഭിച്ചത് കുർബാന ഉണ്ടായിരുന്നു. കുർബാനയ്ക്ക് ശേഷം നന്ദി സന്തോഷത്തിനും നരവനെ വിശ്വാസികളും ചേർന്ന് ഇതിൽ സംബന്ധിച്ച് പ്രത്യേകമുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പിന്നെ തിരുവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത എന്റെ പ്രിയ സ്നേഹിതനായിരിക്കുന്ന ലസിലേറ്റിനോടുള്ള നന്ദി സ്നേഹവും കടപ്പാടും ഈ പ്രാർത്ഥന കൂട്ടാമേക്കാൻ അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് നിരന്തരം പ്രാർത്ഥന നേതൃത്വം കൊടുക്കുന്ന എല്ലാ ആരാധകരായ വൈദ്യ ശേഷമുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ വിശ്വാസികളെയും ഈ സമയത്ത് ഓർക്കുകയും പ്രത്യേകമായി നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അക്കോട് ചെയ്ത മനോജ്, അതോടൊപ്പം ദേവസ്വം വായിച്ച രാജൻ, എല്ലാവരെയും ഓർക്കുന്നു. ദൈവത്തിന്റെ അനേവരെയും വാഴ്ച അനുഗ്രഹിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു ഓശാനയുടെ ശുശ്രൂഷ നിറയിപ്പാൻ തക്കവണ്ണം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.